അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു.
And the blood of Jesus his son cleanses us from all sin.
അപ്പോൾ ഈ രക്തത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും?
So what is the importance of the blood of the Lord?
ആക്ഷരികമായി ചൊരിഞ്ഞ ആ രക്തത്തിനാണോ വില, അതോ മറ്റെന്തെങ്കിലും ആണോ?
The importance, is it for the literal blood that was shed or is it for something else?
നമുക്ക് ലേവ്യ പുസ്തകത്തിൽ പറയുന്നത് മനുഷ്യന്റെ ജീവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രക്തത്തില. ഡോക്ടർ ശരിയല്ലേ?
In the Leviticus we read that the life of an animal is in its blood.
നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചത് എങ്ങനെയാണെന്ന്.
Do you know how the emperor Alexander died?
വലിയ ഒരു ജേതാവായിരുന്നു അലക്സാണ്ടർ.
Now he was a great world conqueror.
അദ്ദേഹം ഇങ്ങനെ ഗ്രീസിൽ നിന്ന് യാത്ര ചെയ്ത് രാജ്യങ്ങൾ ഒന്നൊന്നായി കീഴടക്കി യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇന്ത്യയും കൂടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം.
Starting from Greece he conquered all the lands and he marched up to India and his desire was to also conquer India.
അങ്ങനെ ഇന്ത്യയിലേക്കുള്ള വരവിൽ അദ്ദേഹത്തെ കൊതുകുത്തി മലമ്പനി ബാധിച്ചു.
But on the journey to India he was bitten by a mosquito and infected with malaria.
മലമ്പനി കരശലായി.
And malaria became very serious.
അപ്പോൾ അന്നത്തെ അദ്ദേഹത്തിന് കൂടെയുള്ള വൈദ്യന്മാർ പറഞ്ഞു.
So the physicians who were attending to him said like this.
ഈ രക്തം ആകെ ഇൻഫെക്റ്റഡ് ആയിരിക്കുക.
Your blood is completely infected.
അതൊരു രക്തം അങ്ങ് വാർന്നു കളഞ്ഞാൽ ആൾ നേരെയാവും.
So if the blood was let out then the disease would heal.
രക്തം അങ്ങ് ഊറ്റി കളഞ്ഞു.
And they drained out his blood.
ആള് പോയി.
And with that it was over.
അന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ജീവൻ രക്തത്തിലാണ്.
Bible is very clearly saying that the life of a being is in its blood.
അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് വിടുതലുണ്ട്, വീണ്ടെടുപ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവന്റെ ജീവനാൽ നമുക്ക് രക്ഷയുണ്ട്.
So when it says that the blood of the Lord Jesus Christ is the means for our redemption and salvation, it just means that the life of the Lord Jesus Christ is the essence.
അപ്പോൾ ഈ രക്തത്തെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ പഴയമത്തുണ്ട്. പ്രത്യേകിച്ച് 7 സാധ്യതകൾ രക്തത്താലുള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്.
Now there are several possibilities mentioned about blood in the Old Testament.
ഇനി അതിലേക്ക് വരുന്നതിന് മുമ്പേ പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന് ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കാം.
First let us read from 1 Peter chapter 1 verses 1 and 2.
പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ. ഇവിടെ പത്രോസ് ലേഖനം എഴുതിയപ്പോൾ പറയുകയാണ് ആർക്കാ എഴുതുന്നത്, കുറെ ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
When Peter is writing the epistle, to whom is he addressing? Some names are mentioned.
Pontosilum, Galatiaeilum, Asiaeilum, Cappadociaeilum, Bithyniaeilum, Chidre Paarkkunna Vishwasikal aarum aayikollatte.
To believers who are scattered in Pontos, Galatia and Cappadocia.
Endukondaanu avarku ezhuthunnathu?
Why is he writing to them?
Moonu kaaryangal paranjittundu.
There are three reasons why he is writing.
Endokkeyanu?
What are they?
Pidavaya Devathinte munnarivinu patrapudaraya aalukal.
Because they were according to the foreknowledge of God the Father.
ഒന്നാമത്തെ കാര്യം.
That is the first reason.
ദൈവം അവരെ മുന്നമേ അറിഞ്ഞു.
God foreknew them.
രണ്ടാമത്തെ കാര്യം.
The second reason.
രണ്ടാമത്തെ കാര്യം. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചു.
By the sanctifying work of the Spirit.
മൂന്നാമത്തെ കാര്യം.
And the third reason.
യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി.
And to obey Jesus Christ and be sprinkled with his blood.
എന്ന് പറയുന്ന രക്തത്തിന്റെ തളിപ്പ് എപ്പോഴാണ് ഉണ്ടാകുന്നത്?
So when does the sprinkling of blood happen?
Sacrifice. ഈ വാക്യപ്രകാരം രക്ഷിക്കപ്പെടുമ്പോഴാണോ അത് കഴിഞ്ഞാണോ?
Is as per this verse is it before salvation or after salvation?
ഈ വാക്യം വെച്ചുകൊണ്ട് ഒരു പ്രത്യേക കൂട്ടക്കാരൻ, ഞാൻ ഒരു പേര് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവും.
I am not
അവരുടെ പ്രാർത്ഥനകളിൽ സാധാരണയായിട്ട് പറയാറുള്ള ഒരു പ്രയോഗം ഉണ്ട്, രഹീ കൂടി രക്തത്തിന്റെ തളിപ്പ് ഉണ്ടാകണം.
So the way they pray is that like that Lord, by the sprinkling of his blood
rakta kotakkulu njangale sootikkanam,
preserve us within the fortress of your blood,
raktatha njangale marakkanam,
hide us with your blood,
raktatha njangale shuddhikarikkanam,
sanctify us with your blood.
ഇത് പറയുന്നേട്ട ഇപ്പോഴും ഇങ്ങനെ കർത്താവ് രക്തം കൊണ്ട് വന്ന് ഇങ്ങനെ ഒരു തളിക്കുകയാണെന്ന് തോന്നുന്നു.
The words of the prayer would make us to think that even today the Lord is bringing his blood and sprinkling it on the believers.
ഇത് കേട്ട് കേട്ട് അറിയാതെ നമ്മുടെ തലയിൽ ആളുകൾ ഇങ്ങനെ പറയാം, രക്തത്താൽ ഞങ്ങളെ തളിക്കണമേ, രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണേ.
Now listening to this, we also are following this manner and saying, sprinkle us with your blood.
ഞാൻ അങ്ങനെ നമ്മുടെ ആളുകൾ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്
പറഞ്ഞത്. I've heard people praying like that. That's why I'm saying that.
അപ്പോൾ ഇന്ന് രക്തത്തളിപ്പ് ഉണ്ടോ?
So today is there the sprinkling of blood?
ഇവിടെ പത്രോസ് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ മുന്നറിവിൽ പെട്ട ആളുകൾ.
A group of people who are according to the foreknowledge of God the Father.
അപ്പോൾ മുന്നറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്?
What is the meaning of foreknowledge?
ഒരു വലിയ വിശദമായ ഒരു വിഷയമാണ്.
That is a very elaborate subject in itself.
ഫോർനോളജും പ്രീനോളജും വ്യത്യാസമുണ്ട്.
There is a difference between foreknowledge and pre-knowledge.
പ്രീനോളജ് എന്ന് പറഞ്ഞാൽ മുമ്പേ ഉള്ള അറിവാ.
Pre-knowledge means the knowledge that is there beforehand.
ആണല്ലോ.
That is the meaning.
ഈ കാലാവസ്ഥയെ കുറിച്ച് മുന്നറിയിപ്പ് പറയും.
We know that there is the forecast being told about the weather.
ചിലതൊക്കെ ശരിയാകുന്നുണ്ട്.
Some of them are coming to be true.
നാളെ മഴ പെയ്യും.
Tomorrow it will rain.
അത് ഫോർനോളജ് ആണോ പ്രീനോളജ് ആണോ?
Is it pre-knowledge or foreknowledge?
അത് പ്രീനോളജ് ആണ്.
That is pre-knowledge.
നേരത്തെ നടക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുക.
Telling beforehand what is going to happen.
എന്ന ഫോർനോളജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം?
But what should be the meaning of foreknowledge?
ഫോർനോളജും പ്രീനോളജും ഒന്നല്ല.
Foreknowledge and pre-knowledge are different.
പ്രീനോളജ് എന്ന് പറഞ്ഞാൽ knowing in advance.
Pre-knowledge എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി അറിയുക.
ഫോർനോളജ് എന്ന് പറഞ്ഞാൽ
but the meaning of foreknowledge
നേരത്തെ തീരുമാനിച്ച് മാറ്റി വെക്കുന്നതിനാണ് ഫോർനോളജ് എന്ന് പറയുന്നത്.
The meaning of that is to determine early and keep separate.
അത് തെളിയിക്കാൻ രണ്ട് വാക്യങ്ങൾ മാത്രം ഞാൻ പറയാം.
I will just look at two verses to give evidence.
അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം.
Acts of the Apostles chapter 2 and verse 23.
ഇത് ചിന്താക്കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടെന്ന് ഓർപ്പിക്കാം ഞാൻ വിചാരിക്കുക.
Because this is a matter that is creating confusion, I just want to clear it.
നസറായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചു.
We see the man delivered order delivered over by the predetermined plan and foreknowledge of God.
പത്രോസിന്റെ ഒന്നാം ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം.
Peter chapter 1 verses 20.
അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനാണ്.
That he was known foreknown before the world was established.
അപ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ കർത്താവായ യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ നേരത്തെ തന്നെ മുന്നറിയപ്പെട്ടവനാണ്.
In all these passages it is already said that regarding the Lord according to the foreknowledge of God.
അപ്പോൾ ഈ ഫോർനോളജ് എന്ന് പറയുന്ന അർത്ഥം എന്തായിരിക്കണം?
So what should be the meaning of foreknowledge?
യേശു ലോകത്തിലേക്ക് വരും, മരിക്കും, രക്ഷയൊരുക്കും എന്നുള്ള കാര്യം ദൈവം നേരത്തെ അറിഞ്ഞതാണോ?
Does it mean that the God already knew that he would come to the world, he would suffer and die?
ആണോ?
Is that the meaning?
അല്ല.
That is not the meaning.
കഴിഞ്ഞ കാല നിത്യതയിലെ പിതാവായ ദൈവത്തിന്റെ തീരുമാനം യേശുക്രിസ്തു ലോകത്തിലേക്ക് വരണം, അവൻ മരിക്കണം, അവൻ ഉയർക്കണം, അവൻ മൂലം രക്ഷയുണ്ടാകണം, ഈ കാര്യം ദൈവം നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച് യേശുവിനെ അതിനുവേണ്ടി മാറ്റിയ കാര്യത്തിന്റെ പേരാണ് ഫോർനോളജ്.
The correct meaning is that in the eternity past itself, God had predetermined that his son, the Lord Jesus Christ, he should come into the world, he should suffer and he should die, and he was sanctified and separated for that, and that is the meaning of the term foreknowledge.
മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം.
That is the correct meaning of foreknowledge.
നേരത്തെ ആളെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ മാറ്റി നിർത്തുക, മാറ്റി വയ്ക്കുക, അതാണ് ഫോർനോളജ്.
That is to keep an object sanctified and separate beforehand itself, predetermined.
ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ?
I hope what I'm trying to say is clear.
ഇല്ലേ, നമ്മെ ദൈവം എന്ത് ചെയ്തു?
What did God do unto
നമ്മൾ രക്ഷിക്കപ്പെട്ടതിന്റെ കാരണം എന്താ?
What is the reason that we are saved?
നമ്മൾ രക്ഷിക്കപ്പെട്ടതിന്റെ മൂല കാരണം എന്തായിരിക്കണം?
What is the root cause by which we are saved?
ദൈവം നോക്കിയപ്പോൾ നമ്മളെ രക്ഷിച്ചാൽ ദൈവത്തിന് ഗുണമുണ്ടാകുന്ന രീതിയാണോ?
Is it because if we are saved there will be some benefit for God?
നല്ല സ്തോത്രകാഴ്ച ഇട്ടോളും.
We will get good offerings.
സുവിശേഷം നടത്തിക്കോളും.
And they will do evangelical work.
അതുകൊണ്ടാണോ?
Is that the reason?
യാതൊരു കാരണവും പറയാനില്ല.
We do not have any merit to say.
ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ പാടില്ല.
So that no flesh can boast in the presence of God.
നമുക്ക് ഇവിടെയും സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ എല്ലാം പറയാൻ ഒരു കാര്യമേ ഉള്ളൂ.
Here and in heaven only one thing we can say.
ദൈവമേ അങ്ങ് എന്നെ മുന്നറിഞ്ഞിരുന്നു.
Lord you foreknew me.
എന്നിൽ യാതൊരു ഗുണവുമില്ലായിരുന്നപ്പോഴും
when I had no merit in myself
അങ്ങയുടെ പ്രത്യേക കൃപയാൽ
because of your special grace
എന്നെ രക്ഷയ്ക്കായി മാറ്റിയിരുന്നു.
You had sanctified me for salvation.
യേശുക്രിസ്തുവിനെ വേർതിരിച്ചതുപോലെ
just like you sanctified the Lord Jesus Christ
എന്നെയും ദൈവം തിരഞ്ഞെടുത്തു വേർതിരിച്ചു.
The Lord has chosen me and separated me.
അതാണ് ദൈവത്തിന്റെ മുന്നറിവ്.
That is the foreknowledge of God.
മനസ്സിലായോ?
I think it's clear.
ഇത് ക്ലിയർ ആയതിന് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എനിക്കല്ല മനസ്സിലായിട്ടൊന്നുമല്ല പറയുന്നത്.
ഐ നോ ദിസ് പാസേജ് ഈസ് ലിറ്റിൽ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്.
കൃപയാലല്ല, വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു.
ഇറ്റ് ഈസ് നോട്ട് ബൈ ഫെയ്ത്ത്, ബൈ ഗ്രേസ് ദാറ്റ് യു ഹാവ് ബീൻ സേവ്ഡ്.
അതിന് നിങ്ങൾ കാരണമല്ല.
ആൻഡ് യു യുവർസെൽഫ് ആർ നോട്ട്
ദ റീസൺ. ദൈവത്തിന്റെ ദാനം അത്ര. എഫേസ്യർ 2:8.
എഫേസ്യൻ ചാപ്റ്റർ 2 വേഴ്സ് 8, ഇറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്.
അപ്പോൾ കൃപയാൽ രക്ഷിക്കപ്പെടുന്നു പറഞ്ഞാൽ മനസ്സിലാകാം.
സോ ഡു യു അണ്ടർസ്റ്റാൻഡ് മീനിംഗ് സേവ്ഡ് ബൈ ഗ്രേസ്?
അപ്പോൾ കൃപയാലും വിശ്വാസത്താലുമാണ് രക്ഷിക്കപ്പെടുന്നത്.
സോ യു ആർ സേവ്ഡ് ബൈ ഗ്രേസ് ആൻഡ് ഫെയ്ത്ത്.
അതിന് നിങ്ങൾ കാരണമല്ല.
ആൻഡ് യു yourselves are not the reason.
ഏതിനു കാരണമല്ല?
Reason for what?
ഏതിനു നിങ്ങൾ കാരണമല്ല?
You are not the reason for what?
വിശ്വാസത്തിന്.
For faith.
കൃപ കൃപയാ.
Grace is grace.
അപ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടായത് എങ്ങനെയാണ്?
So how did we get faith?
നാം പാപികളായിരുന്നപ്പോൾ,
while we were sinners,
ഒരുപാട് ചെറുപ്പത്തിലായിരിക്കാം അല്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞായിരിക്കാം,
even when we were young or old,
പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ദൈവാത്മാവ് ബോധ്യം തന്നു.
When the spirit of the Lord convicted us regarding a sin and judgment,
നമ്മുടെ ഹൃദയങ്ങളെ പാകമാക്കി,
and prepared our hearts for that,
നമ്മെ ദൈവവചനം കേൾപ്പിച്ചു,
and caused us to listen hear the word of God.
അപ്പോൾ ഒരു വശത്ത് കൃപയുണ്ടായി.
So on the one side there was grace.
ആ കൃപയുടെ ഒരു ആകർഷണം ഉണ്ടായപ്പോൾ,
and when there was the attraction of grace,
നാം വിശ്വസിച്ചു,
we believed.
അപ്പോൾ ദൈവത്തിനൊരു പങ്കുണ്ട്.
So there is a part of God.
നമുക്ക് ഒരു പങ്കുണ്ട്.
And we also have a part.
എന്നാൽ നമ്മെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം തന്നെ വഴിയൊരുക്കി.
But God himself, he paved the way for us to come into faith.
അപ്പോൾ കൃപയുടെയും വിശ്വാസത്തിന്റെ ഒരു മീറ്റിംഗ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും മനസ്സിലാകില്ല.
So if we were to ask what is the meeting point between grace and faith, we have no answer.
ഒരു കുഞ്ഞുണ്ടാകുന്നു.
Just imagine a child is born.
അപ്പന്റെ അമ്മയുടെ ഭാഗത്ത് 23 ക്രോമോസോമുകൾ ഒരുമിച്ച് ചേരുന്നു.
And from the mother's and father's side 23 chromosomes are united.
അവിടെ ഒരു കുഞ്ഞുണ്ടാകുന്നതിന്റെ എന്തെങ്കിലും ഒരു ഒരു വിശദീകരണം പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ?
Is it possible for us to exactly describe that process?
പറ്റുമോ?
Is it possible?
ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്.
There is a meeting point.
ദൈവം ജീവിപ്പിച്ചു.
God he quickened.
ശരിയാണോ?
Is that correct?
ഇതുപോലെയാണ് കൃപ.
That is the same way grace.
വിശ്വാസം.
And faith.
ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നു.
And both of them came together.
ഒരാൾ വീണ്ടും ജനിച്ചു.
And one is reborn. Born again.
അതിന്റെ പിറകിൽ ദൈവമാണ് മുൻകൈ എടുത്തത്.
And it was God who initiated that behind that.
അങ്ങനെ ദൈവം നമ്മെ മുന്നമേ അറിഞ്ഞു.
And in that way God foreknew us.
ആ മുന്നമേ അറിഞ്ഞത് നിത്യതയിൽ നടന്ന കാര്യമാണ്.
And this foreknowledge itself it was in eternity.
അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ വായിക്കുന്നുണ്ട്, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു.
And that's why in Acts of the Apostles chapter 13 those who were appointed for eternal life they believed.
അങ്ങനെ നിത്യതയിലെ മുന്നറിയപ്പെട്ട ആളുകൾ,
and we who were foreknown in eternity itself,
രക്ഷിക്കപ്പെടുന്ന സമയമായപ്പോൾ,
when it was time for them to be saved,
യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടു.
They were sprinkled by the blood of the Lord Jesus Christ.
ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടു, വേർതിരിക്കപ്പെട്ടു.
They were sanctified by the Holy Spirit.
അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ടു.
That is how we were saved.
ഇതല്ലാതെ,
apart from this,
ഇവിടെ യോഹന്നാൻ പറയുകയാണ്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും മുക്തി നമ്മെ ശുദ്ധീകരിക്കുന്നു.
And then John is saying that the blood of his son Lord Jesus Christ cleanses us from all sin.
അപ്പോൾ നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം യേശുവിന്റെ രക്തമാണ്.
So the foundation of our victory is the blood of the Lord Jesus Christ.
ഇനി ഇസ്രായേൽ മക്കൾക്ക് ഈ രക്തത്താൽ ഉണ്ടായ പ്രയോജനങ്ങൾ നമ്മൾ നോക്കാം.
Let us look at the benefits that came to the children of Israel because of this blood.
ആ രക്തം കൊണ്ട് എന്ത് ഗുണമുണ്ടായി?
What were the profit?
എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ ഈ രക്തത്തിന്റെ തളിപ്പിനെ കുറിച്ച് ഒരു വാക്യമുണ്ട്, അതും കൂടെ നോക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാം.
ഹീബ്രൂസ് ചാപ്റ്റർ 12 there is a verse that refers to the sprinkling of blood. Let us just look at that before we go to
12-ാം അധ്യായത്തിലെ 24-ാമത്തെ വാക്യം.
Chapter 12 and verse 24.
പത്രോസ് പറഞ്ഞ രക്തത്തിന്റെ തളിപ്പ് നമുക്കുണ്ടായി.
Peter says there was a sprinkling of the blood.
അപ്പോൾ ഇപ്പോ നാം ദൈവസന്നിധിയിലേക്ക് വന്നതിന്റെ കാരണത്തെ കുറിച്ച് 12-24 പറയുന്നത്.
And Hebrews 12:24 the reason why we came into the presence of the Lord.
നാം അതിന് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹാര രക്തത്തിന് മടക്കരത്ര വന്നിരിക്കുന്നത്.
It says that to the sprinkled blood which speaks better than the blood of Abel.
ഈ പുണ്യാഹാര രക്തം എന്ന് പറഞ്ഞാൽ എന്താണ്?
What is the meaning of the word sprinkled blood?
പുണ്യാഹം.
പുണ്യാഹം.
ഞാൻ ചില ആരാധനയ്ക്ക് ആളുകള് ഈ പ്രായമുള്ള ചില പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ആരാധനയ്ക്ക് ദൈവത്തിന് നന്ദിയും സ്തോത്രം അർപ്പിക്കാൻ ധാരാളം കാരണമുണ്ട്. പുണ്യാഹാര രക്തത്താലാണ് നമ്മൾ രക്ഷിച്ചിരിക്കുന്നത്. പുണ്യാഹാര രക്തം.
So I have listened many times with elderly people during worship times. They stress upon the word sprinkled and they say that.
Punyaha nu parayana punyam varuthuna punyam varuthuka.
So the meaning of the term as they intend is to cause one to become holy.
പുണ്യം വരുത്തുന്നതല്ല.
ഇറ്റ് ഇസ് നോട്ട് ടു മേക്ക് വൺ ഹോളി.
സ്പ്രിങ്കിൾ ബ്ലഡ് എന്ന ഇംഗ്ലീഷിൽ
ഇറ്റ് സിംപ്ലി മീൻസ് സ്പ്രിങ്കിൾ ബ്ലഡ്,
തളിക്കപ്പെട്ട രക്തം.
ദ ബ്ലഡ് ദാറ്റ് ഈസ് സ്പ്രിങ്കിൾഡ്.
അപ്പോൾ പുതിയ വിശ്വാസികൾ എല്ലാവരും രക്തത്താൽ തളിക്കപ്പെട്ടവരാണ്.
സോ ഓൾ ദി ബിലീവേഴ്സ് ദേ ആർ സ്പ്രിങ്കിൾഡ് ബൈ ബ്ലഡ്.
ഒന്ന് പത്രോസ് 1:2,
1 Peter 1:2.
എബ്രായ ലേഖനത്തിൽ ഇപ്പോൾ വായിച്ചു തളിക്കപ്പെട്ട രക്തം.
ആൻഡ് Hebrews 12:24 വി റീഡ് ദി സ്പ്രിങ്കിൾഡ് ബ്ലഡ്.
അപ്പോൾ രക്തത്തിന്റെ തളിപ്പ് പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു പഠിപ്പിക്കലാണ്.
സോ ദി സ്പ്രിങ്ക്ലിംഗ് ഓഫ് ദി ബ്ലഡ് ഈസ് എ ഇംപോർട്ടന്റ് ടീച്ചിംഗ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്.
ഈ തളിപ്പോട് ഇസ്രായേൽ മക്കൾക്ക് എന്ത് ഗുണമുണ്ടായി?
വാട്ട് ഡിഡ് ഇറ്റ് പ്രോഫിറ്റ് ടു ദി ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ?
അതെല്ലാം നിഴലുകളായിരുന്നു.
ഓൾ ഓഫ് ദാറ്റ് വേർ ഷാഡോസ്.
ആടുകളുടെയും കാളകളുടെയും രക്തം.
Blood of the bulls and goats.
അവയെല്ലാം യേശുവിന്റെ രക്തത്തിന്റെ നിഴലായിരുന്നു.
They were all shadows of the blood of the Lord Jesus Christ.
ഇസ്രായേൽ മക്കൾക്ക് താൽക്കാലികമായിട്ട് എന്ത് ഗുണമുണ്ടായോ?
Whatever temporary benefits the Israel people enjoyed.
യേശുവിന്റെ രക്തം കൊണ്ട് നമുക്ക് അതിനെ പൂർണ്ണമായ നിറവേറലുണ്ടായി.
We received the perfection of the blessing because of the blood of the Lord Jesus.
ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം.
Now let us look at it one after the other.
ഒന്നാമതായി,
firstly,
രക്തത്താൽ വീണ്ടെടുപ്പുണ്ടായി.
There was redemption by the blood.
എബ്രായ ലേഖനം 11:28 വാക്യം.
ഹീബ്രൂസ് ചാപ്റ്റർ 11:28.
ഇവിടെ മോശ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോൾ അതിന്റെ കാരണം എന്തായിരുന്നു എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
ദ റീസൺ ഈസ് മെൻഷൻഡ് വെൻ മോസസ് ബ്രോട്ട് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഫ്രം ഈജിപ്റ്റ്.
വായിക്കാവോ 11:28? പെസഹയും ചോരത്തളിയും ആചരിച്ചു.
ഹി കെപ്റ്റ് ദ പാസോവർ ആൻഡ് ദ സ്പ്രിങ്ക്ലിംഗ് ഓഫ് ദ ബ്ലഡ്.
അന്ന് ആ രാത്രിയിൽ,
ഇൻ ദാറ്റ് നൈറ്റ്,
മിസ്രയീമിലായിരുന്നു ഇസ്രായേൽ മക്കൾ.
ദി ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ വേർ ഇൻ ഈജിപ്റ്റ്.
ദൈവം പറഞ്ഞതനുസരിച്ച് ഓരോ വീട്ടിലും ഓരോ ആടിനെ കൊന്നു.
ആൻഡ് അക്കോർഡിംഗ് ടു ഗോഡ്സ് ഇൻസ്ട്രക്ഷൻ ഈച്ച് ഹൗസ് ഹോൾഡ് ദേ സാക്രിഫൈസ്ഡ് വൺ ഗോട്ട്.
അതിലെ രക്തം ഒരു പാത്രത്തിൽ എടുത്തു.
ആൻഡ് ദേ ടുക്ക് ദ ബ്ലഡ് ഇൻ എ വെസൽ.
ഈസോപ്പ് ചെടിയുടെ തണ്ടുകൊണ്ട് ബ്രഷ് ഉണ്ടാക്കി.
ആൻഡ് ദേ മേഡ് എ ബ്രഷ് മേഡ് ഔട്ട് ഓഫ് ഹീസോപ്പ്.
അവരെന്ത് ചെയ്തു?
ആൻഡ് വാട്ട് ഡിഡ് ദേ ഡു?
കട്ടളക്കാലുമേലും കുറുമ്പടിമേലും അത് തളിച്ചു.
ദേ സ്പ്രിങ്കിൾഡ് ഇറ്റ് ഓൺ ദി ലിന്റൽ ആൻഡ് ദി ഡോർ പോസ്റ്റ്.
പുറപ്പാടത്തിൽ പുരട്ടിയെന്നാണ്.
ആൻഡ് ഇൻ എക്സഡസ് ഇറ്റ് ഈസ് മെന്റ് ദാറ്റ് ഇറ്റ് വാസ് എ ബ്രഷ്.
എബ്രായ ലേഖനത്തിൽ വിശദീകരണം പറയുകയാണ് തളിച്ചു.
ബട്ട് ദി ഹീബ്രൂ റൈറ്റർ ഹി ഗിവ്സ് ഇലാബറേഷൻ സെയിങ് ഇറ്റ് വാസ് സ്പ്രിങ്കിൾഡ്.
അപ്പോൾ ഈ രക്തത്തിന്റെ തളിപ്പ് കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് എന്ത് ഗുണമുണ്ടായി?
സോ വാട്ട് ബെനിഫിറ്റ് അക്രൂഡ് ടു ദി ഇസ്രായേലൈറ്റ്സ് ബൈ ദി സ്പ്രിങ്ക്ലിംഗ് ഓഫ് ദി ബ്ലഡ്?
അവരെല്ലാവരും സംഹാര ദൂതനിൽ നിന്ന് രക്ഷ പ്രാപിച്ചു.
ദേ ഓൾ ദേ വർ എസ്കേപ്ഡ് ഫ്രം ദി ഡിസ്ട്രക്ഷൻ ഓഫ് ദാറ്റ് ഏഞ്ചൽ.
മിസ്രയീമർക്ക് എന്താ സംഭവിച്ചു?
വാട്ട് ഹാപ്പൻഡ് ടു ദി ഈജിപ്ഷ്യൻസ്?
അവിടെ എല്ലാ വീടിലും ആദിജാതന്മാർ കൊല്ലപ്പെട്ടു.
ഓൾ ദി ഫസ്റ്റ് ബോൺ ഇൻ ഈച്ച് ഹൗസ് ഹോൾഡ് ദേ ഡൈഡ്.
ഫറവോന്റെ മുതൽ ജയിലിൽ കിടക്കുന്ന ആളുടെ വരെ ആദ്യത്തെ മക്കളെല്ലാം കൊല്ലപ്പെട്ടു.
റൈറ്റ് ഫ്രം ദി ഫാരോ ടിൽ ദി വൺ ഹൂ വാസ് ഇൻ ദി പ്രിസൺ, ഓൾ ഓഫ് ദി ഫസ്റ്റ് ബോൺ വർ കിൽഡ്.
അതേ രാജ്യത്ത്,
ബട്ട് ഇൻ ദി സെയിം പ്ലേസ്,
രക്തത്തിന്റെ തളിപ്പുണ്ടായപ്പോൾ,
വെൻ ദേർ വാസ് ദി സ്പ്രിങ്ക്ലിംഗ് ഓഫ് ദി ബ്ലഡ്,
ഇസ്രായേലിലെ ആദിജാതന്മാരും ആ വീട്ടുകാരും എല്ലാം രക്ഷിക്കപ്പെട്ടു.
ദി ഫസ്റ്റ് ബോൺ അമംഗ് ദി ഇസ്രായേലൈറ്റ്സ് ആൻഡ് ദി ഇസ്രായേലൈറ്റ്സ് എസ് എ ഹോൾ, ദേ ഓൾ വർ റിഡീംഡ്, ഡെലിവേർഡ്.
അപ്പോൾ തളിപ്പിനാൽ അവർക്ക് രക്ഷയുണ്ടായി, വീണ്ടെടുപ്പുണ്ടായി.
സോ ബൈ ദി സ്പ്രിങ്ക്ലിംഗ് ഓഫ് ദി ബ്ലഡ് ദേ ഗോട്ട് റിഡംപ്ഷൻ, ദേ ഗോട്ട് ഡെലിവറൻസ്.
അവർക്ക് അന്ന് ഈ പാട്ടുണ്ടായിരുന്നെങ്കിൽ അവർ എന്ത് പാടുമായിരുന്നു?
ഇഫ് ദേ ഹാഡ് എ സോങ് ടു സിംഗ്, വാട്ട് വുഡ് ഹൗ ഡിഡ് ദേ സംഗ്?
കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട് ആ ക്ഷണത്തിൽ.
ദേ വുഡ് സംഗ് ലൈക്ക് ദിസ്, ദ മൊമെന്ററി ഡെലിവറൻസ് ദാറ്റ് വി ഹാവ് റിസീവ്ഡ് ബൈ ബീയിങ് ഹിഡൻ അണ്ടർ ദി സ്പ്രിങ്ക്ലിംഗ് ഓഫ് ദി ബ്ലഡ് ഓഫ് ദി ലാംബ്.
പത്രോസിന്റെ ലേഖനം 1:18 18-19 വാക്യങ്ങളിൽ പൊന്ന വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കണ്ടല്ല, ക്രിസ്തു എന്ന ദൈവകുഞ്ഞാടിന്റെ നിഷ്കളങ്കവും നിർദോഷവുമായ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു.
ഇൻ 1 പീറ്റർ 1 വി റീഡ് ലൈക്ക് ദിസ് ദാറ്റ് വി ഹാവ് ബീൻ റിഡീംഡ് നോട്ട് ബൈ ദി ടെമ്പറൽ തിങ്സ് ലൈക്ക് ദി ബ്ലഡ് ഓഫ് ഗോട്സ് ഓർ സിൽവർ ഓർ ഗോൾഡ്, ബട്ട് ബൈ ദി പ്രഷ്യസ് ബ്ലഡ് ഓഫ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
അപ്പോൾ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മെ വിടുവിക്കുന്നു എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന്, മരണത്തിൽ നിന്ന് എന്നേക്കുമായി വിടുതൽ നമുക്ക് നൽകി. അത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ കാരണമാണ്.
സോ വെൻ വി സേ ദാറ്റ് വി ഹാവ് ബീൻ സേവ്ഡ് ബൈ ദി സ്പ്രിങ്ക്ലിംഗ് ഓഫ് ദി ബ്ലഡ്, വി ഹാവ് ബീൻ ഗിവൺ ഇറ്റേണൽ ഡെലിവറൻസ് ഫ്രം സിൻ ആൻഡ് ഹെൽ.
രണ്ടാമത്തെ കാര്യം,
ദ സെക്കൻഡ് പ്രോഫിറ്റ്,
രക്തത്താൽ ഇസ്രായേലിന് വേർപാടുണ്ടായി.
ദ ഇസ്രായേലൈറ്റ്സ് റിസീവ്ഡ് സെപ്പറേഷൻ ബിക്കോസ് ഓഫ് ദി ബ്ലഡ്.
പുറപ്പാട് 24:6-8 വാക്യങ്ങൾ.
എക്സഡസ് ചാപ്റ്റർ 24:6-8.
ഇവിടെ ഇസ്രായേൽ മക്കളും ഇസ്രായേൽ നിന്ന് പോകുന്നു.
The Israelites have departed from Egypt.
ചെങ്കടൽ കടന്നു.
They have crossed the Red Sea.
20-ാം അധ്യായത്തിൽ ന്യായപ്രമാണം കൊടുത്തു.
And in chapter 20 they received the law.
അപ്പോൾ ന്യായപ്രമാണം എഴുതി കഴിഞ്ഞപ്പോൾ,
after the law was written and given,
ദൈവം കൽപ്പിച്ചതനുസരിച്ച് മോശ രക്തം ഒരു പാത്രത്തിൽ എടുത്തു.
Moses took blood in a vessel as the Lord had commanded.
എന്നിട്ട് ഈ രക്തം ജനത്തിന്റെ മേൽ ന്യായപ്രമാണ പുസ്തകത്തിന്റെ മേലും തളിച്ചു.
And he sprinkled the blood on the people and on the law.
എന്തിനു വേണ്ടിയാണ് ഈ രക്തം തളിച്ചത്?
Why did he do like that?
ദൈവം അവരെ പാഠം പഠിപ്പിച്ചു.
ബിക്കോസ് ഗോഡ് ഹാഡ് ടോട്ട് ദം എ ലെസൺ.
ഇതിന്റെ ന്യായമായ പ്രമാണങ്ങളാണ്.
ദീസ് ആർ ദ റൈച്ചിയസ് ലോ.
ഈ പ്രമാണം അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ,
ഇഫ് യു ലിവ് അക്കോർഡിംഗ് ടു ദീസ് റൈച്ചിയസ് പ്രിൻസിപ്പിൾസ്,
നിങ്ങൾ എനിക്ക് ഒരു വിശുദ്ധ ജനമായി തീരും.
നൗ യു വിൽ ബി എ ഹോളി നേഷൻ ഫോർ മീ.
10-ാം അധ്യായത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ട്.
വി റീഡ് ലൈക് ദാറ്റ് ഇൻ ചാപ്റ്റർ 19.
ഒരു വിശുദ്ധ ജനവും
യു വിൽ ബി എ ഹോളി നേഷൻ,
രാജകീയ പുരോഹിത വർഗ്ഗവുമാണ്.
ആൻഡ് യു വിൽ ബി എ റോയൽ പ്രീസ്റ്റ്ഹുഡ് ഫോർ മീ.
അപ്പോൾ ലോകത്തിലെ സകല ആളുകളിൽ നിന്നും അവരെ വ്യത്യസ്തരാക്കിയത് ഈ തളിപ്പ.
സോ ദിസ് ദ സ്പ്രിങ്ക്ലിംഗ് ദാറ്റ് മെയ്ഡ് ദം സാങ്ക്ടിഫൈഡ് ഓർ സെപ്പറേറ്റഡ് ഫ്രം ഓൾ ദി പീപ്പിൾ ഓഫ് ദി വേൾഡ്.
അപ്പോൾ രക്തത്തിന്റെ തളിപ്പ് കിട്ടിയപ്പോൾ,
സോ വെൻ ദേ റിസീവ് ദ സ്പ്രിങ്ക്ലിംഗ് ഓഫ് ദി ബ്ലഡ്,
അവർക്ക് ഒരു കാര്യം മനസ്സിലായി.
ദേ അണ്ടർസ്റ്റുഡ് വൺ തിങ്,
ഞങ്ങൾ മിസ്രയീമരെ പോലെയല്ല.
വി ആർ നോട്ട് ലൈക് ദി ഈജിപ്ഷ്യൻസ്,
അവരെ പോലെ ജീവിക്കാൻ പാടില്ല.
വി കാനോട്ട് ലിവ് ലൈക് ദി ഈജിപ്ഷ്യൻസ്,
അവരെ പോലെ സംസാരിക്കാൻ പാടില്ല.
വി കാനോട്ട് ടോക്ക് ലൈക് ദം,
അവരെ പോലെ ആരാധിക്കാൻ പാടില്ല.
വി കാനോട്ട് വർഷിപ്പ് ലൈക് ദം,
അവരെ പോലെ തിന്നാൻ പാടില്ല.
വി ഷുഡ് നോട്ട് ഈറ്റ് ലൈക് ദം,
അവരെ പോലെ കുടിക്കാൻ പാടില്ല.
വി ഷുഡ് നോട്ട് ഡ്രിങ്ക് ലൈക് ദം.
ഞങ്ങൾ ആകമാനം ദൈവത്തിന്റെ വകയാണ്.
വി ആർ കംപ്ലീറ്റ്ലി ബിലോങ്ങിംഗ് ടു ഗോഡ്,
ഞങ്ങൾ വേർതിരിഞ്ഞ ആളുകളാണ്.
വി ആർ ദ സെപ്പറേറ്റഡ് പീപ്പിൾ.
അതിന്റെ തെളിവിലേക്കായിട്ട് അവരെ രക്തത്താൽ തളിച്ചു.
ആൻഡ് ആസ് ആൻ എവിഡൻസ് ഓഫ് ദാറ്റ് ദേ വാസ് സ്പ്രിങ്ക്ൾഡ് വിത്ത് ദ ബ്ലഡ്.
നമുക്ക് രക്തത്താൽ ഉണ്ടായ രണ്ടാമത്തെ ഗുണം എന്താണ്?
വാട്ട് ഈസ് ദ സെക്കൻഡ് പ്രോഫിറ്റ് ദാറ്റ് വി റിസീവ് ബിക്കോസ് ഓഫ് ദ സ്പ്രിങ്ക്ലിംഗ്?
നമ്മളെ വേറെ ഒരു ജനമാക്കി ദൈവമാക്കി.
ഗോഡ് ഹാസ് മെയ്ഡ് അസ് എ ഡിഫറെന്റ് പീപ്പിൾ.
ദൈവത്തിന്റെ വചനത്തിന് കീഴിൽ നമ്മെ ആക്കി.
ഹി ഹാസ് ബ്രോട്ട് അസ് അണ്ടർ ദ വേർഡ് ഓഫ് ഗോഡ്.
അതുകൊണ്ട് നമ്മൾ അഭിമാനത്തോടെ പറയും, നമ്മൾ വേർപാടുകാരാണ്.
ആൻഡ് ദാറ്റ് ഈസ് വൈ വിത്ത് ഗ്രേറ്റ് പ്രൈഡ് വി സേ ദാറ്റ് വി ആർ ദ സെപ്പറേറ്റഡ് പീപ്പിൾ.
എന്താ ഈ വേർപാട് എന്ന് പറഞ്ഞാൽ?
വാട്ട് ഈസ് ദ മീനിംഗ് ഓഫ് സെപ്പറേഷൻ?
ഞാൻ ഇത് പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
ദിസ് ഈസ് സംതിങ് ഐ മെൻഷൻഡ് ഇൻ സെവറൽ പ്ലേസസ്.
ഈ വേർപാട് വേർപാട് എന്ന് പറഞ്ഞാൽ എന്താ?
വാട്ട് ഈസ് ദ മീനിംഗ് ഓഫ് ബീയിംഗ് സെപ്പറേറ്റഡ്?
ഈ വേർപാട് എന്ന് പറഞ്ഞാൽ എന്താ?
വാട്ട് ഡസ് ദാറ്റ് മീൻ?
ചെറിയൊരു ചോദ്യം, ലളിതമായ ഒരു ചോദ്യമാണ്.
ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ.
വേർപാട് എന്ന് പറഞ്ഞാൽ വേർപാട്, അത് അതെന്താണ് അതിന്റെ ചോദ്യം? ഏ, ലോകത്തിൽ നിന്ന് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ലോകത്തിൽ വേർപെട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ ചന്ദ്രനിലെ വല്ലതും പോകണം. ഇന്ന് നമ്മൾ ഈ വേർപെട്ടെന്ന് പറഞ്ഞാൽ എന്താ? എന്തോ സെറ്റ് അപ്പാർട്ട് ഫോർ ദ യൂസ് ഓഫ് ലോർഡ്. അത് തിയോളജിയാ, ശരിയാ പറഞ്ഞ ആശയം. ഈ വേർപാടെന്ന് പറഞ്ഞാൽ ആൾ വിചാരിക്കുന്നത് ചിലതൊക്കെ ധരിക്കാൻ പാടില്ല, ചിലതൊക്കെ വെക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ വേർപാടെന്ന് ആളുകൾ
വിചാരിച്ചിരിക്കുന്നത്.
ഞങ്ങളുടെ അടുത്തൊരു സുവിശേഷൻ പ്രായമുള്ള ഒരാൾ, അദ്ദേഹം ഒരിക്കൽ വന്ന്, ഞങ്ങളുടെ സഭയിൽ തന്നെയാണ്, അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു, ഈ വേർപാട് വേർപാടെന്ന് പറഞ്ഞാൽ ഈ വിശ്വാസികൾ മീശ വെക്കാൻ പാടില്ല, മീശ വേർപാടിന്റെ അടയാളമല്ല.
So the elderly brother, he came and he spoke in our church and he said, separation means, you know, the men, they should not have a mustache.
എന്നിട്ട് ഈ പിള്ളേർ ചോദിച്ചു, ഉദേശിയെ, ഇതിന് ബൈബിളിൽ തെളിവ് വല്ലതും ഉണ്ടോ?
So the young men asked, teacher, do you have any proof from the Bible?
തെളിവേ ഉള്ളൂ. അപ്പൊ ഈ പിള്ളേര് ചോദിച്ചു, എന്താ തെളിവ്?
വാട്ട് ഈസ് ദ എവിഡൻസ് ഇൻ ദ ബൈബിൾ?
എടാ, ലേവ്യാപുസ്തകം ഒന്നാം അധ്യായം വായിക്കേ.
റീഡ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 1.
അവിടെ ഹോമയാഗ മൃഗത്തിന്റെ തോൽ ഉരിക്കണമെന്നാ.
ദേർ ദി ഇറ്റ് ഈസ് മെൻഷൻഡ് ദാറ്റ് ദ അനിമൽ ഓൺ ദി ഓൾട്ടർ ഹാസ് ടു ബി സ്കിൻ.
ആ തോൽ ഉരിക്കുന്നത് മീശ മാറ്റുന്നതിന്റെ നിഴലായിരുന്നു.
സോ ദ റിമൂവൽ ഓഫ് ദ സ്കിൻ ഓഫ് ദ അനിമൽ ഈസ് എ ഷാഡോ ഓഫ് റിമൂവിംഗ് ദ മുസ്റ്റാഷ്.
ഇതാണോ വേർപാട്?
So is that the separation that we are thinking
about? Vella saree udukavullu.
Some people think every time we have to wear only white garments.
Idakkana verbaadu.
Is this really separation?
Alla.
This is not the separation.
Verbaadu or definition njan kandirikkunnathu vedavasthil otta vaakyathila.
The separation definition only one verse in the Bible.
Adu velippaadu vasan randam adhyayathinte 6-aamathe vaakyam.
Revelation chapter 2 and verse 6.
6-7 vaakyangal idaanu verbaadude definition ennu parayanu.
That is the definition of separation.
നിക്കോലാവിരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കൊണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ.
Yet this you do have, that you hate the deeds of the Nicolaitans, which I also hate. He who has an ear, let him hear what the Spirit says.
അപ്പോൾ കേട്ട് അനുസരിക്കാൻ മനസ്സുള്ളവരെ സഭയിലെ വിശ്വാസികൾ കേൾക്കണം.
That is those who have the heart to hear and obey, that is what.
ആ എഫെസോസിലെ സഭ നിക്കോലാവിരുടെ നടപ്പ് പകച്ചു.
They hated the deeds of the Nicolaitans.
എന്ന് പറഞ്ഞാൽ സഭയിൽ പ്രധാനി ആകാൻ ആഗ്രഹിച്ച പട്ടത്വത്തെ കുറിച്ചാണ് പറയുന്നത്. പട്ടക്കാരും സാധാരണക്കാരും.
That is regarding the title, positions in the church, the ordinary and the laity.
നിക്കോലാവിർ എന്ന വാക്കിന്റെ അർത്ഥം ലുക്കിംഗ് ഡൗൺ ഓൺ പീപ്പിൾ എന്നാണ് വാക്കിന്റെ അർത്ഥം.
Nicolaitans, the meaning is that looking down, ആളുകളെ ഇകഴ്ത്തി കാണുക.
അതാണ് നിക്കോലാവിയർ.
ദാറ്റ് ഇസ് ദ മീനിംഗ് ഓഫ് നിക്കോലൈറ്റൻ.
ഇത് എഫെസോസിലെ സഭയിലേക്ക് ചില ആളുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ,
സം പീപ്പിൾ ട്രൈ ടു ഇംപ്ലിമെന്റ് ഇൻ ദ എഫിഷ്യൻ ചർച്ച്,
സഭാവിശ്വാസികൾ പറഞ്ഞു, അതെ ഞങ്ങൾ പഠിച്ചതിന് വിവരം ഞങ്ങൾ സമ്മതിച്ചിരിയല്ല.
ആൻഡ് ദ ബിലീവേഴ്സ് ഇൻ ദ ചർച്ച് സെഡ് ദിസ് ഈസ് കോൺട്രറി ടു വാട്ട് വി ആർ ടോട്ട് ആൻഡ് വി വിൽ നോട്ട് അക്സെപ്റ്റ്.
നിക്കോലാവിയറുടെ നടപ്പ് നീ പകച്ചു എന്ന നന്മ നിനക്കൊണ്ട്, ഞാനും പകയ്ക്കുന്നു.
Because you hated the deeds of the Nicolaitans, that is a good thing which I also hate.
അപ്പോൾ വേർപാട് എന്ന് പറഞ്ഞാൽ ദൈവം പകയ്ക്കുന്നതിനെ നമ്മളും പകയ്ക്കുക.
So the meaning of separation, what God hates, we also have to hate.
ദൈവം സ്നേഹിക്കുന്നതിനെ നമ്മൾ സ്നേഹിക്കുക.
What God loves, we ought to love.
മനസ്സിലായല്ലോ? ദൈവം എന്തിനെ സ്നേഹിക്കുന്നു അതിനെ നമ്മൾ സ്നേഹിക്കണം.
What God loves, we have to love.
ദൈവം എന്തിനെ വെറുക്കുന്നു അതിനെ നമ്മൾ വെറുക്കണം.
What God hates, we have to hate.
ദൈവം എന്തിനെ സ്നേഹിക്കുന്നു?
What are the things that God loves?
ദൈവം സഭയെ സ്നേഹിക്കുന്നു.
He loves the church.
നമ്മൾ എന്ത് ചെയ്യണം?
What we should do?
സഭയുടെ കുറ്റം പറഞ്ഞു നടക്കണം.
We should not talk ill about the church.
ആണോ?
Is that what we have to do?
സഭയിലെ മൂപ്പന്മാരെ കുറിച്ച് ദോഷം പറയണം.
We should say bad about the elders.
സഭയിലെ വിശ്വാസികളെ കുറിച്ച് ദോഷം പറയണം.
We should say evil about the believers.
ഇത് കർത്താവ് വെറുക്കുന്നു.
This is something God hates.
അത് വേർപാടല്ല.
That is not separation.
എനിക്ക് സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും?
What can I do for the church?
കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ.
The church that is redeemed by the blood of
Christ. ആ സഭയിൽ ഞാൻ അംഗമായിരിക്കുമ്പോൾ.
When I am a member of that church.
സഭയിൽ നിന്ന് എനിക്ക് എന്ത് ഇങ്ങോട്ട് കിട്ടുന്നല്ല.
Not what I receive from the church.
എന്നെ കൊണ്ട് സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം?
What can I give unto the church?
സഭയ്ക്ക് വേണ്ടി മുടങ്ങാതെ പ്രാർത്ഥിക്കുക.
Can I pray without ceasing?
എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ.
To the extent possible.
സഭയെ സ്നേഹിച്ചാൽ അത് കർത്താവിനെ സ്നേഹിക്കുന്നു.
To love the church means to love God.
കുടുംബം കർത്താവിന്റെ കാര്യ പരിപാടിയാ.
And the family is an institution of God.
പരസ്പരം ക്ഷമിച്ചും സഹിച്ചും സ്നേഹിച്ചും ജീവിക്കുക.
To forgive one another and to endure and to love.
ഇനി അത് കഴിയാതെ വരുമ്പോൾ പിരിയുക.
And if that is not possible to separate.
അങ്ങനെ പിരിഞ്ഞാൽ കർത്താവ് എന്താ പറയുന്നത്?
What does God say about separation?
ഉപേക്ഷണം ഞാൻ വെറുക്കുന്നു.
I hate divorce.
അപ്പോൾ ദൈവം വെറുക്കുന്നതിന് ഞാനും വെറുക്കുക.
What God hates I also have to hate.
ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാതിരിക്കുക.
Not to do things God hates.
ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുക.
And do things what God loves.
ഇതാ വേർപാട്.
This is separation.
അതിനുവേണ്ടി രക്തത്താൽ നമ്മൾ തളിച്ച്
And for that we have been sprinkled by the blood.
നമ്മ രക്തത്തിന്റെ സമ്പാദ്യമാണ്.
And we are the inheritance of the blood.
രക്തത്തിന്റെ വിലയാണ് നമ്മൾ.
We are the value of the blood.
അത് മനസ്സിലാക്കി.
That we have to understand.
എനിക്ക് വേണ്ടി എന്റെ കർത്താവ് രക്തം തന്നെങ്കിൽ.
If God had given his blood for us.
കർത്താവ് സ്നേഹിക്കുന്നത് ഞാനും സ്നേഹിക്കണം.
I have to love just like Christ.
അവൻ സ്നേഹിച്ചതുപോലെ.
Just like he loved.
ഞാൻ സഭയെ സ്നേഹിക്കണം.
I have to love the church.
അവൻ സ്നേഹിച്ചതുപോലെ.
Just like
ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കണം.
I have to love my wife.
ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിക്കണം.
I have to love my husband.
കൂട്ടുവിശ്വാസികളെ സ്നേഹിക്കണം.
I have to love my fellow brother.
ഇതാണ് വേർപാട്.
This is separation.
ഇതിനുവേണ്ടി കർത്താവ് എന്ത് ചെയ്തു?
And what did the Lord do for that?
രക്തത്താൽ നമ്മെ തളിച്ചു.
He has sprinkled us with the blood.
മൂന്നാമത്തെ കാര്യം.
And thirdly.
രക്തത്താൽ നമ്മെ ശുശ്രൂഷയ്ക്കായി മാറ്റി.
He has sanctified us for the ministry, for service.
രക്തത്താൽ ശുദ്ധീകരണം, ശുശ്രൂഷ.
The service, the ministry.
പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം.
In Exodus chapter 29.
തൽക്കാലത്തേക്ക് 20-ാമത്തെ വാക്യം വായിക്കാം.
29 and verse 20, let us read.
രണ്ടാം അധ്യായം വായിക്കുമ്പോൾ ആ വാക്യത്തിലെ പലതും വായിക്കാം, അഭിഷേകത്തെ കുറിച്ച് വായിക്കേണ്ടി വരും.
We have to read regarding anointing.
ഇവിടെ പുരോഹിതന്മാരുടെ അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു.
Here we see the anointing of the priests.
അപ്പോൾ അഭിഷേകം എന്ന വാക്കിന്റെ അർത്ഥമൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം.
We'll understand the meaning later.
ഇവിടെ മഹാപുരോഹിതനെയും പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്യുന്നു.
Here the priest and the high priest they are being anointed.
ആ അഭിഷേകത്തോട് ബന്ധപ്പെട്ട ഒരു കാര്യം.
Just one thing regarding the anointing.
20-ാമത്തെ വാക്യം.
In verse 20.
ഇതിന്റെ പിറകിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അഹരോന്റെ തലയിൽ ഒഴിക്കണം, പുരോഹിതന്മാരുടെ ദേഹത്ത് തളിക്കണം, തളിപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്. ഒടുവിലായി രക്തമെടുത്ത് ഈ പുരോഹിതന്മാരുടെ വലത്തെ കാതിലും വലത്തെ കൈയുടെ പെരുവിരലിലും വലത്തെ കാലിന്റെ പെരുവിരലിലും പുരട്ടണം.
After having mentioned regarding all the anointing and everything, finally it is saying like the blood has to be taken and it has to be put on the right ear and the thumb of the right hand and on the big toe of the right feet.
എന്തിനാ ഇങ്ങനെ ഈ ചെവി, കൈ, കാല് ഇവിടെയെല്ലാം രക്തം തളിക്കുന്നത്?
Why the ear, the hand and the feet, why it has to be sprinkled with blood?
ചെവി തലയിലുള്ളതാ.
The ear is attached to the head.
കേൾക്കാനുള്ള.
It is for hearing.
കൈ ഉടലിലുള്ള.
And the hand belongs to the torso.
മൂന്നാമത്തെ ഭാഗമാണ് കാല്.
And the third member is the feet.
തല,
head,
ഉടൽ,
the torso,
കാൽ,
and the leg.
ഇതെല്ലാം ആർക്ക് വേണ്ടിയുള്ളതാ?
All of these belong to whom?
പുരോഹിതന്മാർ 25-ാമത്തെ വയസ്സിൽ എൻറോൾ ചെയ്യുന്നു, പുരോഹിതന്മാരാകുന്നു.
And 25 years they are enrolled as a priest.
5 വർഷം അപ്രന്റീസ് ആയിട്ട് ജോലി ചെയ്യുന്നു.
And for 5 years they are as apprentices.
ട്രെയിനീസ്.
Training is they are trained.
സീനിയേഴ്സ് ആയ ആളുകൾ കൂടെ നിൽക്കണം.
They have to attend with the seniors.
അവർ പഠിക്കണം.
And they have to learn.
30-ാമത്തെ വയസ്സിൽ.
And when they are 30 years of
age. അവർ പുരോഹിതന്മാരാകുക.
They become priests.
അപ്പോഴേക്കും അവരുടെ മുഴുവൻ ആളത്വം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക.
And by that time their entire personality is offered unto God.
ഞാൻ വിഷയത്തിൽ അല്പം ഒന്ന് മാറി പറയട്ടെ.
Let me just digress.
ഇതെന്തിനെ ട്രെയിനിങ് പീരീഡ്?
The training period. Why is the training period?
പുരോഹിതന്മാർ 25-ാമത്തെ വയസ്സിൽ പുരോഹിതന്മാരാകുന്നു.
25th year they are enrolled.
പക്ഷേ അഞ്ചു കൊല്ലം ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഇല്ല.
ഫോർ ഫൈവ് ഇയേഴ്സ് ദേ ഡോണ്ട് ഹാവ് എ ഡയറക്റ്റ് ആക്റ്റീവ് ഇൻവോൾവ്മെന്റ്.
അവരെ സീനിയേഴ്സ് ആയ ആളുകളോട് കൊടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കണം.
ദേ ആർ ജസ്റ്റ് അസിസ്റ്റിംഗ് ദ സീനിയേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്.
ഇനി നിങ്ങൾ ചിന്തിക്കണം, അഹരോന്റെ രണ്ട് പുത്രന്മാർ,
എയ്റൻ ഹിംസെൽഫ് ഹാഡ് ടു ചിൽഡ്രൻ.
ആദ്യത്തെ രണ്ട് മക്കൾ,
ഹിസ് ഫസ്റ്റ് ടു സൺസ്,
നാദാബ് അബിഹു, രണ്ട് മക്കൾ,
നാദാബ് ആൻഡ് അബിഹു,
അവര് അന്യാഗ്നി അർപ്പിച്ചു.
ദേ ബേൺഡ് ദി റോങ് ഇൻസെൻസ്.
എന്ന് പറഞ്ഞാൽ അറിയാലോ, സമാഗമ പ്രകാരം പണിത് യാഗമെടുത്തുമ്പോൾ യാഗം വെച്ച് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ആദ്യം തീ ഇറങ്ങി വന്നു.
When the tabernacle was raised and the altar was constructed, the fire came down first of all from heaven.
ആ തീയാണ് 40 കൊല്ലം അവർ ഉപയോഗിച്ചത്.
And it is that very fire they used for 40 years.
ധൂപ കലശത്തിനകത്ത് അവർ തീ സൂക്ഷിച്ചു വെച്ചു.
And they preserved that fire in the altar of incense.
അതാണ് ധൂപപീഠത്തിൽ അർപ്പിക്കേണ്ടത്.
And that is one that should be offered on the altar of incense.
പക്ഷേ അഹരോന്റെ രണ്ട് മക്കൾ എന്ത് ചെയ്തു?
But what did the sons of Aaron do?
അവർ വീട്ടിൽ
They brought a fire from their own homes.
ധൂപപീഠത്തിൽ മേരിട്ടു.
And they put it on the altar.
ദൈവം എന്ത് ചെയ്തു?
And what did the Lord do?
എന്ത് ചെയ്തു? ദൈവം എല്ലാം ചെയ്തോ? ആകാശം തീ ഇറങ്ങി രണ്ടുപേരെയും ദഹിപ്പിച്ചു.
A fire came down from heaven and they were consumed.
നമ്മളാണ് എന്ത് ചെയ്യും?
What will we do?
പിള്ളേരല്ലേ പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് ക്ഷമിക്കും.
We would say that it's our children, let's forgive what they did.
ദൈവം ക്ഷമിച്ചില്ല.
But the Lord did not forgive.
രണ്ടുപേരെയും അവിടെ വെച്ച് ദൈവം കൊന്നു കളഞ്ഞു.
And in the very instant the Lord killed both of them.
ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്?
Why did this happen like this?
ഈ അന്യാഗ്നി അർപ്പിക്കാൻ കാരണം നമുക്ക് നല്ല പാഠമാ, പുതിയ നിയമകാലത്തേക്കുള്ള പാഠമാ.
Why did they offer unholy fire in the presence of the Lord? It's a big lesson.
നോക്കിയ സംഖ്യാപുസ്തകം മൂന്നാം അധ്യായം.
Turn to Numbers chapter 3.
ആ മൂന്നാം അധ്യായം ഇത് അത്യാവശ്യം വായിച്ചിരിക്കേണ്ടതാണ്. മൂന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം, നാദാബും അബിഹുവും സീനായ് മരുഭൂമിയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കത്തിച്ചപ്പോൾ യഹോവയുടെ സന്നിധിയിൽ വെച്ച് മരിച്ചുപോയി. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലയാസാറും ഈഥാമാരും അപ്പനായ അഹരോന്റെ മുമ്പാകെ പുരോഹിത ശുശ്രൂഷ ചെയ്തു പോന്നു.
But Nadab and Abihu died before the Lord when they offered strange fire before the Lord in the wilderness of Sinai, and they had no children, so Eleazar and Ithamar served as priests in the lifetime.
അപ്പോൾ നാദാബും അബിഹുവും കൊല്ലപ്പെട്ടു.
So Nadab and Abihu died.
എലയാസാറും ഈഥാമാരും പിന്നീട് ശുശ്രൂഷ ചെയ്തു.
Eleazar and Ithamar served as priests.
അപ്പോൾ രണ്ടുപേരും മരിക്കാനും രണ്ടുപേരും ശുശ്രൂഷ ചെയ്യാനുള്ള കാരണം എന്താണ്?
So what is the reason that two people died and two people continued in ministry?
ഇവിടെ ഉത്തരമുണ്ട്.
It is answer is here.
അഹരോ എലയാസാറും ഈഥാമാരും അപ്പനായ അഹരോന്റെ മുമ്പാകെ ശുശ്രൂഷ ചെയ്തു. അണ്ടർലൈൻ ചെയ്യേണ്ട വാചകമാണ്.
That is mentioned here. Eleazar and Ithamar served as priests in the lifetime of their father Aaron.
എന്ന് പറഞ്ഞാൽ അപ്പൻ ചെയ്ത എന്താണെന്ന് നോക്കി ഓരോരോന്ന് കാര്യങ്ങൾ നോക്കി 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 കണ്ട് ആ പാറ്റേൺ അവർ സ്വീകരിച്ചു.
They looked carefully what their father did and they followed after the pattern.
അവർ നോക്കിയപ്പോൾ അഹരോന്റെ അടുത്ത തീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീയാ.
So the fire that Aaron is taking is the fire that came from heaven.
ആദ്യത്തെ രണ്ട് മക്കള് നാദാബും അബിഹുവും ഇത് മെനക്കെടാൻ പോയില്ല, അവര് വേറെ തീ
കൊണ്ടുവന്നു.
അപ്പൻ ചെയ്ത കാര്യങ്ങൾ നോക്കി പഠിക്കാൻ പറ്റിയില്ല.
They did not observe and learn from the father.
ഇനി പുതിയ നിയമകാലത്തെ പ്രമാണം എന്താണ്?
What is the New Testament principle?
ദൈവം സഭയുടെ പരിപാലനത്തിന് വേണ്ടി
for the preservation of the church.
മൂപ്പന്മാരെ ആക്കി വെക്കുന്നു.
He has set elders.
സുവിശേഷ വേലയ്ക്ക് സുവിശേഷകന്മാരെ ആക്കുന്നു.
And he has set evangelists for evangelists.
വചനം പഠിപ്പിക്കാൻ ഉപദേഷ്ടാക്കന്മാരെ ആക്കുന്നു.
And for teaching the word there are teachers.
തലമുറകൾ മാറുമ്പോൾ
and when the generations are coming forth.
അടുത്ത ചുമതല ഏൽക്കേണ്ട ആളുകൾ
those who have to take the next
അവരെ പരിശീലിപ്പിക്കുന്ന ജോലി മൂപ്പന്മാരുടെ സുവിശേഷകന്മാരുടെയാണ്.
The responsibility to train them is with the elders and the evangelists.
അതിന് കൃപാവരം നൽകിയിരിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കണം.
They have to choose those who have been given that gift.
ആത്മാവ് അവരെ വേർതിരിക്കുന്ന കാര്യം മനസ്സിലാക്കണം.
You have to understand how the spirit is sanctifying them.
അതിനുശേഷം എന്ത് ചെയ്യണം?
And after that what
should ഉടനെ മൂപ്പന്മാരാകാൻ പാടില്ല.
Immediately they should not be made elders.
അവരെ ആദ്യം ആരാക്കണം?
What should you ask them first?
അവരെ ഡീക്കന്മാരാക്കണം.
They should be made as deacons.
അവർ ശുശ്രൂഷകന്മാരാകണം.
They should be ministers.
അവർ സീനിയേഴ്സ് ആയ മൂപ്പന്മാർ ചെയ്യുന്ന ജോലികൾ കണ്ടുപിടിക്കണം.
And they should observe what the elders are doing and learn.
അവർ പരിശുദ്ധാത്മാവായ തീയാൽ ചെയ്യുന്ന ശുശ്രൂഷകൾ മനസ്സിലാക്കണം.
They should understand the ministries in the light of the fire which is the Holy Spirit.
സുവിശേഷകന്മാർ ചെയ്യുന്ന ജോലി ഈ ജൂനിയേഴ്സ് ആയ ആളുകൾ നോക്കി പഠിക്കണം.
And the juniors have to learn and observe what the evangelists are doing.
ഉപദേഷ്ടാക്കന്മാരുടെ പഠിപ്പിക്കലെ മറ്റുള്ളവർ നോക്കി പഠിക്കണം.
The others have to observe and learn the teaching of the teachers.
അതിനുശേഷം സമയമാകുമ്പോൾ അവർ ചുമതലയേൽക്കണം.
And when the right time comes, that is when they have to take responsibility.
ഇതാ പ്രമാണം.
This is the principle.
പക്ഷെ പലതും കണ്ടുവരുന്നത് എന്താണ്?
But what do we see happening in several places?
ഈ ചില രാജ്യങ്ങൾ പേര് പറഞ്ഞാൽ ശരിയാകില്ല, ചില രാജ്യങ്ങളിൽ ഈ അപ്പൻ രാജാവാണെങ്കിൽ മകന്റെ ആഗ്രഹം എന്താ?
In some places I'm not naming it, if the father is a king, what is the desire of the son?
ഇന്ത്യയിലും അങ്ങനെ നടന്നിട്ടുണ്ട്.
ഇറ്റ് ഹസ് ഹാപ്പൻഡ് ഇൻ
ഇന്ത്യ. എങ്ങനെയെങ്കിലും അപ്പനെ തട്ടണം.
ഇൻ സം വേ ദ അദർ ദ ഫാദർ ഹാസ് ടു ബി റിമൂവ്ഡ്.
എനിക്ക് രാജാവാകണം.
ആൻഡ് ഐ വോണ്ട് ടു ബിക്കം ദ കിങ്.
എത്ര അപകടകരമാണ്.
ഹൗ ഡേഞ്ചറസ് സിറ്റുവേഷൻ.
ദൈവം ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുമ്പോൾ.
When the Lord is separating for ministry.
ട്രെയിനിങ് പീരീഡ് ഉണ്ട്.
There is a training period.
സമയത്തിനോട് കാത്തിരിക്കണം.
Wait for your time.
അങ്ങനെ കാത്തിരുന്ന് പരിശീലനം നേടി കഴിയുമ്പോൾ.
And when you wait and derive that training.
അവർ ഒരു കാര്യം മനസ്സിലാക്കും.
There is one thing you'll understand.
ഞങ്ങളുടെ മുമ്പിലുള്ള സീനിയേഴ്സ് ആയ ആളുകളുടെ കാതൽ രക്തമുണ്ട്, അവർ ദൈവവചനം കേട്ടു.
They will understand that there is the blood on the lobes of the ears of our seniors. They listen to the word of God.
ആ വചനപ്രകാരമാണ് സഭയിലെ കാര്യങ്ങൾ നടക്കുന്നത്.
And that is how they do the things in the church according to the word.
അവരുടെ കൈകൾ.
And looking at their hands.
രക്തം പുരണ്ടിട്ടുണ്ട്.
There is a sprinkling of blood on the thumbs.
അവരുടെ പ്രവർത്തനങ്ങൾ നോക്കി കാണുക.
Looking at their actions.
അവരുടെ കാലിൽ രക്തമുണ്ട്.
And there is blood on their feet.
അവർ നടക്കുന്നു നോക്കി കാണുക.
They walk. They observe.
അവർ പ്രാകാരത്തിൽ എങ്ങനെ നടക്കുന്നു.
And how they walk in the court.
വിശുദ്ധസ്ഥലത്ത് എങ്ങനെ നടക്കുന്നു.
In the holy place.
ഇതെല്ലാം നോക്കി പഠിക്കണം.
All of these have to be looked at and observed.
ശുശ്രൂഷയ്ക്കായി ദൈവം രക്തത്താൽ തളിച്ചു.
And God sprinkled them for the ministry.
മറുവശത്തൊരു കാര്യം പറയട്ടെ.
On the other side, let me mention like this.
ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം ആരംഭിക്കുമ്പോൾ രസകരമായ ഒരു കഥയുണ്ട്.
And there is one interesting story in the book of Judges as it begins.
അവിടെ കൂശന്റെ ശാധയും എന്ന ഒരു രാജാവിനെ കുറിച്ച് വായിക്കുന്നു.
There is a king by the name of
രാജാക്കന്മാരെ പിടിച്ചോണ്ട് വന്നു.
He caught hold of 70 kings.
അവരുടെ കൈയുടെയും കാലിനെ പെരുവിരലിനെ മുറിച്ചു കളഞ്ഞു.
He cut the thumbs of the hand and the feet.
എന്നിട്ട് അവരെ മേശയുടെ കീഴിൽ ഇട്ടു 70 പേരെയും.
And he subjected them under his table.
എന്നിട്ട് വലപ്പുഴ എന്താ പിത്തുന്നു ബ്രെഡ്.
And he just offer them crumbs to eat from his table.
ഇതാ ഇന്ന് ബിഷായ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
This is exactly what the devil is doing today.
ദൈവം കൈയിലും കാലിലും അഭിഷേക തൈലം പുരട്ടും.
God
രക്തം പുരട്ടും.
Sprinkle blood on the thumb of the hands and the feet.
ബിഷായ് വന്ന് മുറിച്ചു കളയും.
And the devil will come up and chop off the thumbs.
ഇന്ന് പല വിശ്വാസികൾക്കും വിരലില്ല.
Today many of the believers do not have thumbs.
കാരണം എന്താ?
What is the reason?
ബിഷായ് ആകുന്ന കുശന്റെ ശാധയെ മുറിച്ചു.
Because the devil has come and cut it off.
കുശന്റെ ശാധയെ എന്ന വാക്കിന്റെ the blackness of double wickedness ആണ്.
The meaning of the name of the king is the black darkness, blackness of the double wickedness.
ഇരുവിധമായ തിന്മകൾ.
Two kinds of evil.
കർത്താവിനു വേണ്ടി പ്രവർത്തിക്കേണ്ട കൈകൾ.
The hands that have to work for the Lord.
കർത്താവിനു വേലയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട കൈ.
The hand that has to give unto the Lord.
ദൈവമക്കളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി നീട്ടേണ്ട കൈ.
The hand has to extend for the fellowship.
പെരുവിരൽ പിശാച് മുറിച്ചു കളയും.
The thumbs of the hands have been cut off by the devil.
വിശ്വാസി ആരായി തീരും.
And the believer, what will he come to be?
വികലാംഗൻ.
He will become
വികലാംഗൻ.
One who is handicapped.
കർത്താവിനു വേണ്ടി നടക്കേണ്ട വിശ്വാസി.
The believer who has to walk for the Lord.
കാലിന്റെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു.
The thumb of his feet has been cut off.
വികലാംഗൻ.
Again handicapped.
വികലാംഗൻ ദൈവസന്നിധിയിൽ വരാൻ പാടില്ലെന്ന്.
And handicapped should not come into the presence of the Lord.
നമ്മുടെ ജീവിതങ്ങളെ കുറിച്ചാണ് പറയുന്നത്.
It is talking about our own lives.
രക്തത്താൽ നമ്മെ തളിച്ചു.
We have been sprinkled by the blood.
ദൈവത്തെ ആരാധിക്കുന്ന പുരോഹിതരാക്കി.
We have worshiping priests.
ശുശ്രൂഷകൾക്കായി നമ്മെ തളിച്ചു.
And sanctified us for the ministry.
പിശാച് മുറിക്കാൻ അനുവദിക്കരുത്.
And we should not allow the devil to cut off
ഈ കാല് ദൈവത്തിന്.
The ears are for the Lord.
ഈ കൈ ദൈവത്തിന്.
The hand is for the Lord.
ഈ കാല് ദൈവത്തിന്.
The feet is for the Lord.
എന്റെ മുഴുവൻ ആളത്വം ദൈവത്തിന്.
And my whole personality is for the Lord.
ദൈവത്തെ ശുശ്രൂഷിക്കാൻ.
To serve the Lord.
ആരാധിക്കാൻ.
And to worship him.
ഇതാണ് മൂന്നാമത്തെ രക്തത്തിന്റെ സാധ്യത.
Now this is the third possibility of the sprinkling.
നാലാമത്തേത്.
And the fourth.
രക്തത്താൽ ശുദ്ധീകരണമുണ്ട്.
There is the cleansing by the blood.
സംഖ്യാ പുസ്തകം 19 അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ.
Numbers chapter 19 verses 1 to 6.
ഇവിടെ പ്രധാനമായ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്.
There is an important event that is taking place here.
സംഖ്യാ 19 1 മുതൽ 6 വരെ.
Numbers chapter 19 verses 1 to 6.
രക്തത്തിന്റെ നാലാമത്തെ സാധ്യത. രക്തത്തളിപ്പിന്റെ നാലാമത്തെ സാധ്യത.
The benefit of the sprinkling of the blood, the fourth benefit.
ഒന്ന് വായിക്കണേ. മതി. ഇവിടെ ഒരു ചുവന്ന പശുക്കിടാവ്.
Now here we find a red heifer.
അതിനെ ശുദ്ധീകരണത്തിന് വേണ്ടി ചാരം ഉണ്ടാക്കാൻ വേണ്ടി അതിനെ ദഹിപ്പിക്കണം.
And in order for sanctification we see that it has to be burnt and consumed.
ആരെങ്കിലും ഒരാൾ ശവത്തോട്ട് അശുദ്ധനായാൽ,
if anybody would touch a dead body and become unclean,
മറ്റേതെങ്കിലും ഒരു അശുദ്ധനായാൽ,
or in any other way be unclean,
ഈ അശുദ്ധനായ ആളെ ശുദ്ധീകരിക്കാൻ,
in order to cleanse this unclean person,
ദൈവസന്നിധിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ,
in order to bring him back into the Lord's presence,
ഈ പശുവിനെ ചുട്ട ആചാരം എടുത്ത് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ആളുടെ മേൽ തളിക്കണം.
The ashes of a red heifer mixed with the water should be sprinkled on the man who's unclean.
അവിടെ പശുക്കിടാവിനെ ചുടുന്ന കൂട്ടത്തിൽ,
so while the heifer is being burned,
മൂന്ന് സാധനങ്ങളുടെ അതിക്കാതിടണം.
Three things have to be put into the fire.
One chuvanna noolu,
one is the scarlet material,
randa hyssop,
secondly hyssop,
moonu devadaru,
and thirdly the cedar wood.
Manasilayo?
These three things.
ഈ നാല് സാധനങ്ങളാണ് തീയിൽ ദഹിപ്പിക്കേണ്ടത്.
So four of these have to be consumed in the altar.
എന്നിട്ട് അതിൽ ചാരം എടുക്കണം.
And then the ashes have to be taken.
അശുദ്ധനായ ആളുടെ മേൽ തളിക്കണം.
And it has to be sprinkled on the unclean.
അങ്ങനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അവനെ ദൈവസന്നിധിക്ക് തിരികെ വരാം.
And after that he is cleansed, he can come into the presence of the Lord.
ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്.
Two or three things are very important.
ആരാണ് ഈ ചാരം വാരേണ്ടത്?
Who is the one who has to gather the ashes?
ഇപ്പോൾ നമ്മൾ വായിച്ചത്.
What did we read just now?
അല്ല, ഈ കർമ്മം നടത്തേണ്ട ആൾ ആരാണ്?
Who is the one that has to do this ministry?
അഹരോൻ ആണോ എലിയാസർ ആണോ?
Is it Aaron or is it Eleazar?
എലിയാസർ അഹരോന്റെ മകനാ.
Eleazar is the son of Aaron.
ഈ ജോലി അഹരോൻ ചെയ്യാൻ പാടില്ല.
Aaron should not do this.
ഈ ചാരം വാരേണ്ടത് എലിയാസറാ.
It is Eleazar who has to gather.
എലിയാസറ സാധാരണ പുരോഹിതനാ.
Eleazar is a normal.
അഹരോൻ മഹാപുരോഹിതനാ.
Aaron is the high priest.
അഹരോൻ യേശുക്രിസ്തുവിന്റെ നിഴലാ.
Aaron is the shadow of the Lord Jesus.
മൂന്നാമത്തെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ പോയാ.
That we'll study in the third chapter.
അങ്ങനെയാണെങ്കിൽ ഈ ചാരം വാരുന്ന ആൾ സന്ധ്യ വരെ അശുദ്ധനായിട്ട് വീട്ടിൽ ഇരുന്നോണം.
Because the one who is gathering the ashes till the evening time, he has to remain in the house as unclean.
അപ്പോൾ എലിയാസർക്ക് അശുദ്ധിയുണ്ട്.
So there is uncleanness for Eleazar.
അഹരോൻ അശുദ്ധനാകാൻ പാടില്ല.
But Aaron cannot become unclean. Aaron
Yeshuvina nadala
because he is a shadow of the Lord Jesus.
Namada kartavile yadra ashuddhiyilla.
There is no sin in our Lord Jesus Christ.
Ashuddhi yarilla ullathu.
In uncleanness is there in whom?
Purohithara Eleazar maraya nammila.
It is on the priest just like Eleazar.
Avana ashuddhiyanam vendathu.
That is where cleansing is needed.
Sandhya vare ashuddha irikanam.
Being unclean till the twilight.
Adhin shesham avu shuddhiyirikkapadanam.
After that we have to be cleansed.
Adu oru chinta.
That is the thought.
Randamatha karyam.
Secondly,
ee pashukidavu kartava Yeshuvine kaanikkunnu.
The heifer is representing the Lord Jesus Christ.
അവൻ യാഗമായി തീരുന്നു.
He is becoming an sacrificial animal.
അവന്റെ രക്തം ചൊരിയുന്നു.
And the blood is shed.
അതിനെ ചുടുന്ന തീക്കകത്തേക്ക്,
and in the fire that is burning,
മൂന്ന് സാധനങ്ങൾ ഇടണം.
Three things should be put.
ഒന്ന് ചുവപ്പ് നൂല്.
One is the scarlet.
അത് രക്തത്തിന്റെ നിറമാണ്.
That is the color of blood.
രണ്ടാമത് ഈസോപ്പ്.
Second hyssop.
ഈസോപ്പ് എന്തിനെ കാണിക്കുന്നു?
What does that show?
ഈസോപ്പ് വിശ്വാസത്തെ കാണിക്കുന്നു.
It shows faith.
പെസഹാ കുഞ്ഞാടിന്റെ രക്തം ഈസോപ്പ് തണ്ടിന്മേലാണ് കട്ടർക്കാരന്മാർ പുരട്ടിയത്.
The blood of the Passover animal was put on the doorpost and lintel using the hyssop.
അപ്പോൾ ശുദ്ധീകരണം യേശുവിന്റെ രക്തത്താൽ.
So cleansing by the blood of the Lord Jesus.
രണ്ടാമത് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്താൽ.
Second by the faith on the Lord Jesus Christ.
അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടാൽ.
And having been cleansed like that.
അതിനെ ദേവദാരുണ്ട്.
There is the cedar wood.
ദേവദാരുവിന്റെ പ്രത്യേകത ആ നാടിലെ ഏറ്റവും കടുപ്പമേറിയ മരമാണ്.
And the speciality of the cedar wood is that it is the hardest wood.
അത് അഴിഞ്ഞു പോകുന്നല്ല.
It will never decay.
ദൈവം നമുക്ക് നൽകിയ ശുദ്ധീകരണം എന്നേക്കുമുള്ള ശുദ്ധീകരണം.
And the cleansing that the Lord has given is everlasting, eternal.
അപ്പോൾ നമ്മുടെ ശുദ്ധീകരണം,
so when we look at our cleansing,
രക്തത്താലാണ്.
It is by blood.
അത് വിശ്വാസത്താൽ നമുക്ക് നേടാൻ കഴിയും.
We gain it by faith.
നമുക്ക് ലഭിക്കുന്ന ശുദ്ധീകരണം എന്നേക്കുമുള്ള ശുദ്ധീകരണം.
And the cleansing that we receive is an eternal cleansing.
അങ്ങനെയുള്ള ആളുകളാണ് ദൈവസന്നിധിയിലേക്ക് വരേണ്ടത്.
That is the kind of people who had to come into the presence of God.
ആരാധിക്കേണ്ടത്.
They are the ones who ought to worship.
ഇത് രക്തത്താലുള്ള നാലാമത്തെ പ്രത്യേകത.
This is the fourth importance of the blood.
ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഏറെക്കുറെയൊക്കെ. ഇനി അഞ്ചാമത്തെ കാര്യം, ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിന് 1-7 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ രക്തത്തിന്റെ തളിപ്പ് കാണാം. ലേവ്യ 14:1-7 വരെ.
Leviticus 14:1-7. We see the sprinkling of blood.
മതി. ഇവിടെ ഒരാൾക്ക് കുഷ്ഠരോഗം വന്നാൽ ചെയ്യേണ്ട പ്രൊസീജിയറുകളാണ്.
Here is the procedure regarding the cleansing of a leper.
ഒരാൾക്ക് കുഷ്ഠരോഗം വന്നു.
One person is inflicted with leprosy.
പുരോഹിതൻ പോയി അവനെ സൂക്ഷ്മമായിട്ട് നോക്കണം.
And the priest has to closely examine him.
അടുത്ത നടപടി എന്താണ്?
What is the next procedure?
അവനെ മാറ്റി പാർപ്പിക്കണം.
He has to be quarantined.
Quarantine ചെയ്യണം.
He has to be separated.
എത്ര ദിവസത്തേക്കാ?
How many days?
7 ദിവസം.
7 days.
7 ദിവസം കഴിയുമ്പോൾ പുരോഹിതൻ പിന്നെ അവനെ നോക്കാൻ ചെല്ലണം.
And after 7 days again the priest has to go to examine him.
അവന്റെ കുഷ്ഠം ശരിയായില്ലെങ്കിൽ പിന്നെ 7 ദിവസം കൂടി കിടന്നോളാൻ പറയണം.
If his leprosy is not cleared another 7 days he has to be separated.
വീണ്ടും 7 ദിവസം കഴിയും.
Again 7 days have passed.
അപ്പോൾ അവൻ സൗഖ്യമായെന്ന് കണ്ടാൽ
and if it is evident that he is healed
പുരോഹിതൻ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാം.
The priest can bring him into the camp.
ജനത്തിന്റെ അടുക്കലേക്ക് വരാൻ പാടില്ല.
But he cannot come into the midst of the people.
ആരാധിക്കാൻ പാടില്ല.
He should not worship.
വീണ്ടും 7 ദിവസം.
Again 7 days are given.
അങ്ങനെ 7 7 7 21 ദിവസം കഴിയുമ്പോൾ
so 3 sevens after the 21 days
അവനെ സൗഖ്യമായാൽ
if he is cleansed
അവനെ ശുദ്ധീകരിക്കാം.
He can be cleansed. If he is healed he can be cleansed.
ശുദ്ധീകരണത്തിന്റെ പ്രക്രിയകളുണ്ട്.
And there are procedures to be observed.
ഒരു മൺപാത്രം കൊണ്ടുവരണം.
They have to take an earthen vessel.
അതിനകത്ത് വെള്ളം എടുക്കണം.
And it should be filled with water.
രണ്ട് പക്ഷികളെ കൊണ്ടുവരണം.
And he has to bring two birds.
ഒരു പക്ഷിയുടെ കഴുത്ത് അറുക്കണം.
And one bird has to be slit.
എന്നിട്ട് പക്ഷിയുടെ രക്തം ഈ പാത്രത്തിനകത്ത് ഈ വെള്ളത്തിനകത്ത് ഒഴിക്കണം.
And the blood has to be poured into the earthen vessel with the water.
അപ്പോൾ പാത്രത്തിനകത്ത് വെള്ളവും രക്തവും കൂടെ കലർന്നൊരു മിശ്രിതമാണ്.
So there will be a mixture of water and blood.
വീണ്ടും ഈസോപ്പിന്റെ കെട്ട് കൊണ്ട് ഒരു ചുവപ്പ് നൂലും ഈസോപ്പ് തണ്ടും കൊണ്ടുള്ള ബ്രഷ്
ഉണ്ടാക്കണം.
എന്നിട്ട് ഈ മിശ്രിതത്തിലേക്ക് ബ്രഷ് മുക്കണം.
And it shall be dipped into this vessel.
സൗഖ്യം എന്ന കുഷ്ഠരോഗിയുടെ മേൽ 7 പ്രാവശ്യം തളിക്കണം.
And 7 times it has to be sprinkled on the leprosy who leper who has been healed.
അപ്പോൾ ഒരു പക്ഷി കൊണ്ടുള്ള ജീവനുള്ള പക്ഷി.
But there is one living bird.
ആ പക്ഷി ഈ രക്തത്തിൽ മുക്കിയിട്ട്
And that bird has to be dipped into this
blood. അതിനെ പറന്നു പോകാൻ അനുവദിക്കണം.
And it has to be allowed to go free.
എന്തൊരു ചടങ്ങുകളാണ്.
What rituals are being done.
ഇതെല്ലാം ആത്മീയമായ അർത്ഥമുള്ളതാണ്.
But all of these have spiritual significance.
ആത്മീയമായിട്ട് ഞാൻ പറയട്ടെ.
Let me talk about it spiritually.
ഇങ്ങനെ ഈ രീതിയിൽ സൗഖ്യവും ശുദ്ധീകരണം പ്രാപിച്ച എത്ര ആളുകളെ നിങ്ങൾക്ക് പരിചയമുണ്ട് പഴയ നിയമത്തിൽ.
In the Old Testament how many people are you familiar with who have received healing and cleansing like in this manner?
ഈ ചടങ്ങുകളിലൂടെ സൗഖ്യമായ എത്ര പഴയ നിയമത്തിൽ ഈ ക്വാറന്റൈൻ ചെയ്ത് സൗഖ്യമായ എത്ര കുഷ്ഠരോഗികളുണ്ട്?
How many lepers were cleansed after this ritual after the quarantine?
പഴയ നിയമകാലത്ത് ആരും ഇല്ലേ?
That's a different procedure. മിറിയം പറഞ്ഞേ.
മിറിയാമിന് ഇങ്ങനെ ക്വാറന്റൈൻ ചെയ്തിട്ട് 7 7 7 ആക്കിയിട്ട് പിന്നെ ശുദ്ധീകരിച്ചൊന്നുമില്ല. അതൊരു ഡിസിപ്ലിനറി ആക്ഷൻ ആയിരുന്നു. മിറിയാമിന് സൗഖ്യം കിട്ടി. നയമാൻ ഈ ശുദ്ധീകരണ പ്രക്രിയ ഒന്നുമില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ന്യായ പ്രമാണത്തിന്റെ പ്രമാണം അനുസരിച്ച് ഒരൊറ്റ കുഷ്ഠരോഗി പോലും സൗഖ്യമായില്ല.
The fact is that according to the law of cleansing of a leper there was no leper who was healed.
സൗഖ്യമായാൽ ശുദ്ധീകരിക്കാം.
Only if you are healed then can you be cleansed.
സൗഖ്യമായാൽ രക്തം തളിക്കാം.
If you are healed you can be sprinkled with the blood.
പക്ഷേ ഒറ്റ രോഗി പോലും സൗഖ്യമായില്ല.
But there was not even one leper who was cleansed in this manner.
പിന്നെ എന്തിനാ പ്രമാണം കൊടുത്തത്?
Then why was the law given?
രക്ഷിപ്പാൻ കഴിയുന്ന പ്രമാണമായിരുന്നില്ല ന്യായ പ്രമാണം.
ബിക്കോസ് ഇറ്റ് ഇസ് ടു ടെൽ അസ് ദാറ്റ് ദ ലോ ഈസ് നോട്ട് വൺ ദാറ്റ് കാൻ സേവ്.
ഒരു കുഷ്ഠരോഗി പോലും സൗഖ്യമായില്ല.
നോട്ട് ഈവൻ വൺ ലെപ്പർ വാസ് ഹീൽഡ്.
അതുകൊണ്ടാണ് യേശു ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ
ദാറ്റ് ഇസ് വൈ വെൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്
കേം ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ വന്നു.
വൺ ലെപ്പർ കേം അണ്ടു ദ ലോർഡ്.
നോക്കിയാൽ മർക്കോസ് 1 അധ്യായം
ദാറ്റ് ഇസ് വി ഫൈൻഡ് ഇൻ മാർക്ക് ചാപ്റ്റർ 1
മർക്കോസ് 1 അധ്യായം 40 40 40 40 42 വാക്യങ്ങൾ
40 41 42 43
മതി 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 ഇവിടെ കുഷ്ഠരോഗി നമ്മളായിരുന്നു ഈ കുഷ്ഠരോഗിയുടെ സ്ഥാനത്തേക്ക് നമ്മൾ കർത്താവിന്റെ അടുക്കലൊന്ന് എന്ത് പറയും?
ജസ്റ്റ് ഇമാജിൻ വി ആർ ദ ലെപ്പേഴ്സ് വാട്ട് വുഡ് വി കം ആൻഡ് സേ ടു ദ ലോർഡ്?
കർത്താവേ കുഷ്ഠം വന്നാത്തന്നെ ഈ വിരലെല്ലാം അങ്ങ് പോകില്ല, വിരലും പോയി മൂക്കുമെല്ലാം പതുങ്ങി ഇല്ലാതാവും. കർത്താവേ നിനക്ക് സഹതാപം തോന്നില്ലേ? എന്നെ സൗഖ്യമാക്കണം നമ്മൾ പറയുന്നത് അല്ലേ?
നോ ദി ഇഫക്ട്സ് ഓഫ് ലെപ്രസി ഇറ്റ് വിൽ ഈറ്റ് ഇൻടു അവർ നോസ് ആൻഡ് ഹാൻഡ്സ് ആൻഡ് എവരിതിങ് ഇമാജിൻ വി ആർ ദ ലെപ്പേഴ്സ്
ഇവൻ യേശുവിന്റെ അടുക്കൽ വന്ന് എന്താ പറഞ്ഞത്?
സോ വാട്ട് ഡിഡ് ദിസ് മാൻ കം ആൻഡ് സേ ടു ദ ലോർഡ്?
സൗഖ്യമാക്കാനല്ല.
He did not say to heal me.
പിന്നെന്താ പറഞ്ഞേ?
What did he say?
എന്നെ ശുദ്ധമാക്കാനാ പറഞ്ഞേ.
He said please cleanse me.
എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്?
Why did he say that?
ഇവനെ മാത്രമേ സൗഖ്യമാക്കാനും ശുദ്ധമാക്കാനും കഴിയൂ.
Because only the Lord can heal and cleanse.
മോശയ്ക്ക് കഴിഞ്ഞില്ല.
Moses was not able to do.
അഹരോന് കഴിഞ്ഞില്ല.
Aaron could not do that.
ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല.
The law could not do that.
1500 വർഷം ഈ ചുവന്ന പശുക്കിടാവിനെ ചുട്ട് അതിനെ ചാരമുണ്ടാക്കിയിടും ഒരൊറ്റ കുഷ്ഠരോഗിയെ പോലും സൗഖ്യമാക്കാനും ശുദ്ധമാക്കാൻ കഴിഞ്ഞു.
1500 years the red heifer, the ashes were burnt, but despite that not even one leper could be healed by those rituals.
പക്ഷേ കർത്താവായ യേശുവിന് കഴിയും.
But it was possible for the Lord.
പാപകുഷ്ഠത്തിന് സൗഖ്യം തരാൻ കഴിയും.
He is able to give healing for the sin of leprosy.
നമ്മെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയും.
And he can also cleanse us to enter into the presence of God.
അതുകൊണ്ട് റോമാലേഖനം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ എന്താ പറയുന്നത്?
That is why Romans chapter 1 verses 1-5, what does it say?
വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്
you have been sanctified by faith.
നമുക്ക് കർത്താവായ യേശുവിന്റെ ദൈവത്തോട് സമാധാനമുണ്ട്.
We have received a peace with God through the Lord Jesus Christ.
നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്,
and in the grace that we are now standing in,
നമുക്ക് അവൻ മൂലം പ്രവേശനമുണ്ട്.
We have been granted an entrance because of him.
നാം ഈ ഞായറാഴ്ച ആരാധനയ്ക്കായിട്ട് വന്നൊരു ഒറ്റ കാരണം,
the only reason that we come to worship on Sundays,
യേശുവിന്റെ രക്തത്താലുള്ള തളിപ്പ് കിട്ടിയതുകൊണ്ട്.
It is because of the sprinkling of blood we received from God.
അവൻ നമ്മെ ശുദ്ധീകരിച്ചതുകൊണ്ട്.
Because he has cleansed us.
എന്ന് പറഞ്ഞാൽ യാതൊരു പാപവും നമ്മൾ ചെയ്തില്ല എന്ന പരിഗണനയിൽ നമ്മെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ചു. അതാണ് ദൈവത്തിന്റെ നീതി.
Meaning to say that we are looked upon as people who have committed no sin. That is the justification, and that is how we have come into the presence of the Lord.
ഞാൻ ഇനി നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല. ഇപ്പൊ തന്നെ അല്പസമയം കഴിഞ്ഞു പോയി. രണ്ട് കാര്യം വേഗം പോയിന്റുകളായിട്ട് പറഞ്ഞങ്ങ് വിടാം.
Let me just mention two more points before we conclude.
ആറാമത്തെ നേട്ടം,
the sixth benefit,
രക്തത്താൽ ആരാധന ഉണ്ടായി എന്നുള്ളതാണ്.
It is because of the sprinkling of blood there was worship.
പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 16 മുതൽ അങ്ങോട്ട് വായിച്ചു 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 വന്നാൽ,
Exodus chapter 17:16 onwards, if you continue reading,
മോശ അഹരോന്റെ അടുക്കൽ ചെന്ന് മോശ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയുന്നതെല്ലാം എന്റെ ജനത്തെ ആരാധിക്കാനായിട്ട് വിട്ടയക്കണം.
Moses is going to the presence of Pharaoh, and the only requirement is send my people to worship God.
ഒരു പ്രാവശ്യം പറഞ്ഞു ഉത്സവം ആചരിക്കണം.
Once he said to observe the festival feast.
ബാക്കി 10 ബാധകളോട് ബന്ധപ്പെട്ട് മോശ പറയുന്നത് ആരാധിക്കാൻ വിടണം ആരാധിക്കാൻ വിടണം.
And in relation with the 10 plagues, all those times he says send my people for worship.
അപ്പോൾ ഇസ്രായേലിനെ ദൈവം വീണ്ടെടുത്തതിന്റെ ഉദ്ദേശം എന്തായിരുന്നു?
So what is the reason why the Lord redeemed Israel?
ഏറ്റവും പ്രധാനമായ ഉദ്ദേശം.
The most important reason.
Purpose. ഇസ്രായേലിനെ വീണ്ടെടുത്തതിന്റെ ഏറ്റവും പ്രധാനമായ കാരണം ദൈവത്തെ ആരാധിക്കുക.
The most important purpose is that they would worship the Lord.
അയ്യോ പാവം തോന്നിയിട്ടല്ല അവരെ രക്ഷിച്ചത്.
Not because he felt pity on them.
അയ്യോ മിസ്രയീമിനെ കണ്ട് തല്ലുകൊള്ളുകയാണോ എന്ന് ഓർത്തിട്ടല്ല.
Not because they were suffering at the hands of the
അവരെ കനാനിൽ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടുമല്ല.
Not because he would take them to the land of Canaan.
എന്നെ ആരാധിക്കാൻ.
But just that they would worship God.
ഞാൻ ചോദിക്കട്ടെ, ദൈവം നമ്മളെ എന്തിനാ രക്ഷിച്ചത്?
Why did God save us?
ദൈവം നമ്മെ രക്ഷിച്ചത് എന്തിനാ?
Why did God save us?
ഇതേ ഉദ്ദേശമാണ്.
That's the very same purpose.
ദൈവത്തെ ആരാധിക്കണം.
That we might worship him.
അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മുഖ്യമായ ആഗ്രഹം എന്തായിരിക്കണം?
So what should be the most important desire in our life?
എന്തായിരിക്കണം? ആരാധനയായിരിക്കണം.
Worship should be the most prominent.
വ്യക്തിപരമായി നാം ദൈവത്തെ ആരാധിക്കുന്നു.
Personally we worship God.
നമ്മുടെ വീടുകളിൽ,
in our house,
അടുക്കളയിൽ,
in our kitchen,
ജോലി സ്ഥലത്ത്,
in our workplace,
യാത്രാവേളകളിൽ,
while traveling,
ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു ആരാധിക്കുന്നു.
We remember the good things God has done.
വ്യക്തിപരമായുള്ള ആരാധന.
This is a personal worship.
രണ്ടാമത് സഭയായിട്ടുള്ള ആരാധന.
Secondly as a church we worship him.
ഇതിനുവേണ്ടി ദൈവം നമ്മെ വീണ്ടും.
That is why God has redeemed us.
നമ്മുടെ ഈ ആരാധനാ യോഗങ്ങളെ, സഭ ആരാധനാ യോഗത്തെയൊക്കെ അത്ര ഗൗരവമായി കാണാത്ത ആളുകൾ ഈ തലമുറയിലുണ്ട്.
And now in this generation we find people who don't take worship meetings so very seriously.
അസൗകര്യം ഉണ്ടാവുന്ന കരുതി ഇവിടെ വെള്ളിയാഴ്ച ഞായറാഴ്ച ആരാധന വെച്ചിരിക്കുക.
We have worship on Sunday and Friday to solve the inconvenience.
എങ്ങനെയെങ്കിലും ദൈവമക്കൾ ആരാധിക്കണം.
In whatever be the manner children of God ought to worship.
ആരാധന മുടക്കാവോ?
Should we neglect worship?
പഴയൊരു പാട്ടുണ്ട്, അതിനകത്ത് ഇങ്ങനെയാ പാടുന്നത്, വ്യാധി ആപത്തിൻ നിമിത്തം മോദമായ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വരാൻ വിഘ്നം ആർത്തി. അപ്പൊ ആരാധനയ്ക്ക് മുടക്കാൻ, ആരാധന മുടക്കാനുള്ള രണ്ട് കാരണങ്ങളായിട്ട് പാട്ടെടുത്താ പറഞ്ഞത് വ്യാധി ആപത്ത്.
There are only two things that the old songwriter finds enough reason for someone not to come for worship. One is sickness and one is danger or
accident.
There is no third reason.
വ്യാധി ആപത്ത് ഫ്ലൈറ്റിലെ യാത്ര അങ്ങനെ ഉണ്ടോ? നമ്മുടെ ആളുകൾ പറയും ഞായറാഴ്ച അങ്ങ് ആരാധനയ്ക്ക് ആരാധന മുടക്കി പ്ലെയിനെ പോവാ.
Many people they neglect the worship and they're traveling.
ഇല്ല,
that reason is not there.
പെസക ആചരിക്കാത്തവൻ ആബി മാസം 14-ാം തീയതി ഇതിന് തയ്യാറായി വരാത്തവരെ കൊന്നുകളയാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു.
Those who do not come to observe the Passover on month of Abib, 14th day, they should be cut away from the
നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം ദൈവം തന്നിരിക്കുകയല്ലേ.
God has given us favorable circumstances.
എല്ലായിടത്തും ഒരു ദിവസമേ ഉള്ളൂ ആഴ്ചയിൽ, രണ്ട് ദിവസം ആരാധിക്കുന്നുണ്ട് തന്നിരിക്കുക.
Every place has only one day of worship, but in this parts we have two days.
ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ എന്നെ വീണ്ടെടുത്ത എന്റെ രക്ഷകൻ.
The most important desire in the life, the
സ്വർഗ്ഗം ഞാൻ ഇറങ്ങി വന്ന രക്ഷകൻ.
The savior who came from the
മനുഷ്യനായി തീർന്ന
അപമാനിക്കപ്പെട്ട
രക്തം ചൊരിഞ്ഞ എന്റെ കർത്താവിനെ ഓർക്കാതിരിക്കാൻ എനിക്ക് അങ്ങനെ
കഴിയും.
ഏലിയാവ് എലീശയുടെ മേൽ പുതപ്പെട്ടു.
Blanket on Elisha.
അപ്പോൾ എലീശ ഒരു കാര്യം പറഞ്ഞു.
There is one thing Elisha asked.
ഞാൻ വീട്ടിൽ പോയി അപ്പനെ ഒന്ന് ചുംബിച്ചേച്ച് വരട്ടെ.
Let me go back and kiss my father and come back.
ഏലിയാ പറഞ്ഞു പോയിക്കോ.
Elijah gave him the permission.
എലീശ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഏലിയാവ് എന്ന് പറഞ്ഞു.
But the moment Elisha turned, what did Elijah say?
ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് ഓർക്കണം.
Remember what I have done unto you.
ആ വാക്ക് എലീശ കേട്ടു.
എലീശ remembered those.
ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് ഓർക്കണം.
Remember what I have done unto you.
എലീശ അപ്പനെ അമ്മയെ കാണാൻ പോയില്ല.
എലീശ did not then go.
അവൻ ഏലിയാവിന്റെ പിന്നാലെ ഓടി.
And he ran behind Elijah.
ഒരു പുതപ്പ് മാത്രം നമ്മൾ ഏലിയാവ് കൊടുത്തു.
Only a blanket was given to him.
നമുക്ക് തന്ന രക്തമാണ്.
But what was given to us is the blood.
ജീവനാ തന്നത്.
He has given us life.
ആ ജീവൻ തന്ന രക്ഷകനോട് എങ്ങനെ നന്ദികേട് കാണിക്കാം.
How can we show ingratitude to the savior who shed his
blood? എബ്രായ വിശ്വാസികൾ പീഡ നിമിത്തം
the Hebrew believers because of persecution they decided to neglect worship.
എഴുത്തുകാരൻ പറയുന്നത് ഉപേക്ഷിക്കരുത്.
But the writer says do not neglect worship.
ജീവിതത്തിലെ മുഖ്യമായ വിഷയമായിരിക്കണം.
That is the most important subject
of life. ദൈവത്തെ ആരാധിക്കുക.
To worship God.
അതിനുവേണ്ടി രക്തത്താൽ നമ്മെ തളിച്ചിരിക്കുന്നു.
For that we have been sprinkled by the blood.
ഏഴാമത്തെ കാര്യം.
And the seventh benefit.
സമ്പൂർണ്ണമായ പാപമോചനത്തിനുവേണ്ടി രക്തത്താൽ നമ്മെ തളിച്ചിരിക്കുന്നു.
We have been given the perfect atonement from sin by the sprinkling of blood.
ലേവ്യ 16ന്റെ 14ാം വാക്യം.
Leviticus chapter 14 and verse 16.
ഇവിടെ മഹാപാപരിഹാര ദിവസമാണ് വിഷയം.
This is the day of the atonement.
അന്ന് രക്തം അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു.
And the blood is brought to the most holy place.
ഒരു ആടിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നു.
And one goat is sent into the wilderness.
ഇതുകൊണ്ടെല്ലാം സാധിച്ചു. ഒരു വർഷത്തെ പാപം മൂടി വെച്ചു.
And because of this the sins of one year is covered.
പാപം ഒരു വർഷത്തേക്ക് മറച്ചു.
And the sins have been covered for the one year.
പിറ്റേ ദിവസം മുതൽ പിന്നെയും പാപമാണ്.
But from the next day again a sin is there.
ആടുകളുടെ രക്തം കൊണ്ട് കാളകളുടെ രക്തം കൊണ്ട്
by the blood of bulls and goats
adine talippu konde
and by the sprinkling thereof
taalkaaliyamaya paapa kshama maatram kitti
there is only a temporary forgiveness of sin
yenal aa rendu aadugale nokkanam
but look at the two goats
onnu kollapettu
one is sacrificed
rektham jorinju
and shed on of blood
matte aadu paapam chumonnu maruhumilekku poya
and the other goat bears the sins of the entire Israelites and goes
nammude rakshaka nammude paapangale chumonnu kurichume kayari
and our Lord Jesus Christ he bore the sins of the world and he ascended on Calvary
avan സമ്പൂർണമായ പാപമോചനം.
And through him it was given us the perfect redemption from sin.
നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ
the salvation that is granted to us.
അടുത്ത പാപം ചെയ്യുന്നവരെയല്ല.
It is not till the next sin we commit.
ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക്
for those who are in Christ now
ഒരു ശിക്ഷാവിധിയുമില്ല.
There is no more any conviction judgment.
മിസ്രയീം പോയി.
Egypt is over.
ഫറവൻ പോയി.
Pharaoh is over.
മരണം പോയി.
Death is over.
ന്യായവിധി പോയി.
The judgment is
നരകം
over.
നരകം പോയി.
Hell is over.
നിത്യജീവൻ തന്നിരിക്കുക.
Now he has given us eternal life.
രക്തത്തിന്റെ ഏഴ് വിധമായ സാധ്യതകൾ.
The seven benefits of the sprinkling of blood.
അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്.
And that is why Peter said like this.
അവന്റെ വിലയേറിയ രക്തത്താൽ.
He says like, with the precious blood of the lamb of God.
ലോകത്തിലെ മുഴുവൻ പൊന്നും വെള്ളിയും ഒരു തുലാസിന് ഒരു തട്ടിൽ വെച്ചിട്ട്.
If you were to put all the silver and gold of the world on one side of the balance
yeshuvinte raktham maruvashatha thattil vechal
and put the blood of the Lord Jesus Christ on the other pan of the balance
aa rakthathinaanu koodil bhaaram undu
it is more valuable for the blood
aa rakthathalaana nammai veendadu
and it is with that blood that we have been redeemed
devathodu nandi parayam
let us say thanks to the Lord
aa rakthathinte saadhyathe orthu
let us look at the benefits of the
namukku santoshikkam
and let us rejoice
abidiyaanu vijayam
that is where victory is
abidiyaanu neetam
that is where we have profit
aa vijayam nalgiya rakshakane nandi parayam
let us thank God to for that savior who gave us the victory.
കർത്താവേ നമ്മെ സഹായിക്കണമേ.
May the Lord continue to help us.